بسم الله الرحمن الرحيم إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهم ولا تلمزوا ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى اله وصحبه وبارك നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ രണ്ട് ആയത്തുകൾ വിശദീകരിച്ചല്ലേ വൈൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമ ഫഇൻ ബഗത് ഇഹ്ദാഹുമ അൽഉഖ്ര ഇഹ്ദാഹുമ അലൽ ഉഖ്ര فقاتلوا التي تبغي حتى تفيء الى امر الله فان فاءت فاصلحوا بينهما بالعدل واقسطوا ان الله يحب المقسطين انما المؤمنون اخوة فاصلحوا بين اخويكم واتقوا الله لعلكم ترحمون ان شاء الله ايات يا ايها الذين امنوا لا يسخر قوم من قوم عسى ان يكونوا خيرا منهم ولا نساء من نساء عسى ان يكن خيرا منهن ولا تلمزوا انفسكم ولا تنابزوا بالالقاب بئس الاسم الفسوق بعد الايمان ومن لم يتب فاولئك هم الظالمون മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ സാഹോദര്യത്തിലാണ് വർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് സാഹോദര്യത്തെ ഹനിക്കുന്ന വല്ല പ്രവണതയും മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായാൽ സുലഹുണ്ടാക്കാൻ പറഞ്ഞത്. മുസ്ലിമീങ്ങൾ പരസ്പരം സാഹോദര്യത്തിലാണ് വർത്തിക്കേണ്ടത്. സാഹോദര്യത്തിൽ വർത്തിക്കുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ഛിദ്രതയുടെ അനൈക്യത്തിൻ്റെ വല്ല പിന്നെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടൻ എന്ത് ചെയ്യണം? സുലഹുണ്ടാക്കണം എന്ന് പറഞ്ഞു. ഫാസ്ലിഹു ബൈനഹുമ പിന്നെ ഫഇൻ ബഗത് ഇഹ്ദാഹുമ അലൽ ഉഖ്ര ഫഖാതിലു അല്ലതി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ല അതിക്രമിക്കുന്ന അന്യായം ചെയ്യുന്നവരോട് എന്ത് ചെയ്യണം? പിന്നെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു. ഫഖാതിലു, ഈ കൽപ്പന ഖാതിലു എന്നുള്ളത് എല്ലാവരോടുള്ള കൽപ്പനല്ല. പിന്നെയും അത് ഖിതാല് നടത്താൻ ആരോടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്? അവരോടുള്ള കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയോടുള്ള കൽപ്പനയാണ്. അപ്പൊ ഭരണാധികാരി രണ്ടു കൂട്ടർക്കിടയിൽ സുലഹുണ്ടാക്കുമ്പോൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അതിക്രമിക്കുകയാണ് എങ്കിൽ അവിടെയാണ് ഖിതാൽ. അല്ലാതെ നമ്മൾ വല്ല കുടുംബ പ്രശ്നം തീർക്കുമ്പോൾ ഒരു കൂട്ടരെ ഒരു കൂട്ടരെ കൂട്ടാക്കാത്തുമ്പോൾ കത്തിയെടുത്തിട്ട് വല്ല കുത്തി കൊല്ലുക എന്നുള്ളതല്ല, അത് അവിടെ ഉദ്ദേശമല്ല. ആരോടാണോ ആയുധം കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞത് അവരോടുള്ള കൽപ്പനയിൽ ഫഖാത്തിലു, അത് ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ശിക്ഷാ കോടതിയും ഉണ്ട് എങ്കിൽ അവിടെയുള്ള ഭരണാധികാരികളോടുള്ള കൽപ്പന. ഫഇൻ ഫാഅത് ഫാസ്ലിഹു ബൈനഹുമ ബിൽ അദ്ൽ വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതു ഫാസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. സാഹോദര്യ ബന്ധം അത് ഊട്ടപ്പെടേണ്ടതുണ്ട്, അത് നിലനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹോദര്യത്തെ സാഹോദര്യ ബന്ധത്തെ ഭേദിക്കുന്ന അതിനെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവണതയും ഇസ്ലാം സമ്മതിക്കുന്നില്ല, ഒരു പ്രവണതയും ഇസ്ലാം സമ്മതിക്കുന്നില്ല. അത് അള്ളാഹു സുബ്ഹാന തആല തുടർന്നുള്ള ആയത്തുകളിൽ ഉണർത്തുകയാണ്. എപ്പോഴാണ് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള പിന്നെ അനൈക്യം അല്ല പിന്നെ ഐക്യം തകരുക, പാരസ്പര്യം അത് പോവുക, അത് പരസ്പരം പരിഹസിക്കുമ്പോൾ, കുത്തുവാക്കുകൾ പറയുമ്പോൾ, ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ, പരദൂഷണം പറയുമ്പോൾ, പിന്നെ ദുർവിചാരങ്ങൾ വെച്ചു പുലർത്തുമ്പോൾ എങ്ങനെയാണ്? അപ്പൊ അള്ളാഹു സുബ്ഹാന തആല അതൊക്കെ എന്ത് ചെയ്യണം? ഇവിടെ തുടർന്ന് വിരോധിക്കുകയാണ്. يا ايها الذين امنوا لا يسخر قوم من قوم عسى ان يكونوا خيرا منهم ولا نساء من نساء عسى ان يكن خيرا منهن ولا تلمزوا انفسكم ولا تنابزوا بالالقاب انذا يا ايها الذين امنوا വിശ്വസിച്ചവരെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാന തആല എന്താണ് അഭിസംബോധന ചെയ്തിട്ട് പറയണം. എത്രാമത്തെ അഭിസംബോധന? സൂറത്തുൽ ഹുജുറാത്തിൽ നാലാമത്തേതാണ്. നാല് തവണ, അഞ്ച് തവണ വിശുദ്ധ ഖുർആനിൽ അല്ല സൂറത്തുൽ ഹുജുറാത്തിൽ അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച് വിശ്വാസികളോട് എന്ത് ചെയ്യാണ്? അവർക്കുള്ള അദബുകൾ മര്യാദകൾ പറയാണ്. അതിൽ നാലാമത്തെ വിളിയാണിത്. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ലാ യസ്ഖർ എന്നാണ് ലാ യസ്തഹ്സി, പരിഹസിക്കരുത്. ലാ യസ്ഖർ സുഹ്രിയത്തിൽ നിന്നാണത്, സുഹ്രിയത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇഹ്തിഖാർ, കൊച്ചാക്ക, അല്ലെങ്കിൽ അൽ ഇസ്തിഹ്സാ, പരിഹസിക്കുക. ഇഹ്തിഖാർ അല്ലെങ്കിൽ ഇസ്തിഹ്സാ, പരിഹസിക്കുക. ഇഹ്തിഖാർ നമ്മൾ നിസ്സാരവൽക്കരിക്കുക, കൊച്ചാക്ക. ലാ യസ്ഖർ ഖൗമുൻ, ഖൗം എന്ന് പുരുഷന്മാർ, അവിടെ പുരുഷന്മാർ ഖൗമുൻ എന്നാണ് അവിടെ അവിടെ അല്ല വിശുദ്ധ ഖുർആൻ ഖൗമ എന്ന് പറയുന്നിടത്തൊക്കെ പുരുഷന്മാരാണ്. സ്ത്രീകൾ ഈ ഖൗമിൽ നേരിട്ട് ആ പദത്തിൽ വരില്ല, പക്ഷേ ഖൗം പുരുഷന്മാരെ തുടർന്ന് സ്ത്രീകളും വരും. മനസ്സിലാ? ഖൗമ എന്നുള്ളത് ഏതിൽ നിന്നുണ്ടായതാ? ഖൗമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പുരുഷന്മാർ എന്നുള്ളതാണ് ബഹുവചനാണ്, അതിന് ഏകവചനല്ല. അതിൽ നിന്ന് റഹത്ത് എന്നൊക്കെ പറയുന്നത് പോലെ മാഷർ, യാ മാഷർ അൽ മുസ്ലിമീ എന്നൊക്കെ പറയുന്നത് മാഷർ, റഹത്ത് എന്നൊക്കെ പറയുന്നത് പോലെ പിന്നെ ഒരു സംഘം ആളുകൾക്ക് പറയുന്ന പേരാണ് പിന്നെ ഖൗം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരാണ്. കാമ എന്നുള്ള ക്രിയ ഉണ്ടല്ലോ, അതിനതിന് ബന്ധമുണ്ട്. കാമ എന്നുള്ള ക്രിയ സമൂഹത്തിൽ പുരുഷന്മാരാണ് കൈകാര്യകർത്താക്കളും മേൽനോട്ടക്കാരും അല്ലേ, അവരുടെ അടുത്താണ് പിന്നെ നിയന്ത്രണം, പുരുഷന്മാരുടെ അടുക്കലാണ് നിയന്ത്രണം. അപ്പൊ അത് അറിയിക്കാനാണ് യഥാർത്ഥത്തിൽ ഖൗം എന്നുള്ള ഇത് കാമയിൽ നിന്ന് ഉടലെടുത്തത്, ഖൗം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഖൗം എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉദ്ദേശിക്കപ്പെടുന്നത് ആരാണ്? പുരുഷന്മാരാണ് ഇവിടെ പ്രത്യേകിച്ച്. കാരണം ഇവിടെ ലാ യസ്ഖർ ഖൗമുൻ, പുരുഷന്മാർ പരിഹസിക്കരുത്, മിൻ ഖൗമിൻ പുരുഷന്മാരെ, അസായക്കുനു ഖൈറമിനു, വലാ നിസാഉൻ സ്ത്രീകൾ പരിഹസിക്കരുത്, മിൻ നിസായിൻ സ്ത്രീകളെ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന ആരെ തന്നെയാണ്? പുരുഷന്മാരെ. ചില സ്ഥലത്ത് ഖൗം എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പുരുഷന്മാർ തന്നെയാണ് ഉദ്ദേശം, പക്ഷേ അതിൽ സ്ത്രീകളും ആ ഏതൊരു കൽപ്പന ഏതൊരു വിഷയമാണ് പറഞ്ഞാൽ അത് അതിന്റെ പരിധിയിൽ വരും. ഇപ്പൊ ഉദാഹരണത്തിന് കദ്ദബത് ഖൗമുൻ നൂഹിന്റെ ഖൗമ് കളവാക്കി, അൽ മുർസലീൻ മുർസലീങ്ങളെ. അവിടെ ഖൗമ് നടത്തണമെങ്കിൽ പുരുഷന്മാർ മാത്ര അല്ല, പുരുഷന്മാരുമാണ് സ്ത്രീകളുമാണ്, പുരുഷന്മാരാണ് സ്ത്രീകളാണ്. പക്ഷേ ഖൗമ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരാണ് സ്ത്രീകൾ, പിന്നെ പുരുഷന്മാരുടെ വിധിയിൽ ഏതൊക്കെ സ്ത്രീകളുണ്ടോ അവരും അതിലേക്ക് ചേർക്കപ്പെടും എന്ന് മാത്രം. ഏതായാലും യാ അയ്യുഹല്ലദീനാമനെ വിശ്വസിച്ചവരെ, ലാ യസ്ഖർ ഖൗമുൻ പുരുഷന്മാർ പരിഹസിക്കരുത്, മിൻ ഖൗമിൻ പുരുഷന്മാർ. ഈ മിൻ എന്നുള്ളത് സഹീറ മിൻ എന്നാണ്, പരിഹസിച്ചു എന്നുള്ളതിന്. പുരുഷന്മാരെ പരിഹസിക്കരുത്. അസ അയ്യക്കൂനു അവർ ആയേക്കാം, അസ ആയേക്കാം തറജി അസ അയ്യക്കൂനു അവർ ആയേക്കാം നണ പരിഹസിക്കപ്പെടുന്നവർ നിസ്സാരവൽക്കരിക്കപ്പെടുന്നവർ ആയേക്കും ഖൈറൻ മിൻഹും അവരേക്കാൾ ഉത്തമർ ഖൈറമിനും പരിഹസിക്കുന്നവരേക്കാൾ ഖൈർ ഉത്തമർ ഇവിടെ അയ്യക്കൂനു അവർ ആവുക എന്നുള്ളതാണ് അയ്യക്കൂനു അതിന് മുമ്പിൽ ആസ വന്ന് അപ്പൊ ആസ അയ്യക്കൂനു അവർ ആയേക്കും അവർ എന്നാണ് പരിഹസിക്കപ്പെടുന്നവർ ഖൈറമിനും പരിഹസിക്കുന്നവരേക്കാൾ ഉത്തമർ പരിഹാസികളെക്കാൾ ആരാണ് പരിഹാസത്തിന് ഇരയാകുന്നത് അവർ ഉത്തമരായേക്കും പിന്നെ പറയണം വല നിസ ഉൻ സ്ത്രീകളും പരിഹസിക്കരുത് വാത്ഫിന്റെ ലാ എന്നുള്ളത് ഇവിടെ ലാ യസ്ഖർ വല യസ്ഖർ നിസ ഉൻ മിൻ നിസായി വല തസ്ഖർ നിസ ഉൻ മിൻ നിസായി വല നിസാവും സ്ത്രീകളും പരിഹസിക്കരുത് മിൻ നിസായി സ്ത്രീകളെ സ്ത്രീകളെ അസ അയ്യക്കുൻ ഖൈറ മിൻഹുൻ അസ അയ്യക്കുൻ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ അവർ ആയേക്കും ഖൈറ മിൻഹുന്ന പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ ഖൈർ ഉത്തമർ ഉത്തമർ ولا تلمزوا انفسكم ولا تلمزوا لا تلمزوا എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ കുത്തി പറയരുത് നിങ്ങൾ കുത്തി പറയരുത് കുത്തി പറയുന്ന لا يطعن بعضكم لا يطعن لا വല തൽമിസു നിങ്ങൾ കുത്തി പറയുകയും അരുത് വാ വാത്തിഫിന്റെ അയ്യോലദീനാമിനുള്ള വിളിയിലേക്കാണ് വല തൽമിസു നിങ്ങൾ കുത്തി പറയുകയും ചെയ്യരുത് അംഫുസക്കും അംഫുസക്കും എന്നാൽ അവിടെ ഉദ്ദേശം നിങ്ങൾ നിങ്ങളെ തന്നെ കുത്തി പറയരുത് എന്നാണ് എന്താ നിങ്ങൾ അന്യോന്യം കുത്തി പറയരുത് എന്നാണ് നിങ്ങൾ അന്യോന്യം കുത്തി പറയരുത് അതാണ് ഇവിടെ ഉദ്ദേശം വല തൽമിസു ബഅദുക്കും ബഅദ നിങ്ങളിൽ ചിലർ ചിലരെ കുത്തി പറയരുത് എന്നാണ് അവിടെ അംഫുസക്കും എന്ന് പറഞ്ഞത് കാരണം എന്താ മുസ്ലിമീങ്ങൾ ഒരൊറ്റ ശരീരം കണക്കാണ് ഒറ്റ ശരീരം കണക്കാണ് നീ നിന്നെ കുത്തി പറയരുത് എന്ന് പറഞ്ഞെങ്കിൽ എന്താ സഹോദരനെ ആക്ഷേപിച്ചാലും അതെന്താണ് നിന്നെ ആക്ഷേപിക്കല കാരണം ഒരൊറ്റ ശരീരം പോലെയാണ് മുസൽമാൻ അതുകൊണ്ട് തന്നെ ഒരാൾ മറ്റൊരാളെ ആക്ഷേപിക്കുന്നുവെങ്കിൽ അത് സ്വന്തത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആ ഒരു പിന്നെ ഐക്യം അതറിയിക്കാനാണ് ഇവിടെ അംഫുസക്കും എന്ന് പറഞ്ഞത് വല തൽമിസു അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കുത്തി പറയരുത് വല തനാബസു ബിൽ അൽഖാബ് വല തനാബസു നിങ്ങൾ ആക്ഷേപിക്കരുത് വല തനാബസു നിങ്ങൾ ആക്ഷേപിക്കരുത് ബിൽ അൽഖാബ് ലഖബുകൾ കൊണ്ട് അൽഖാബ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശം ഈ അംബാസാണ് അൻബാസ് അൽഖാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇവിടെ ഉദ്ദേശം അൻബാസ് അൻബാസ് എന്ന് പറഞ്ഞാൽ പരിഹാസ പേരുകൾ അൻബാസ് പരിഹാസ പേരുകൾ പരിഹാസ പേരുകൾ കൊണ്ട് നിങ്ങൾ പരസ്പരം ആക്ഷേപിക്കരുത് വല തനാബസു നിങ്ങൾ അന്യോന്യം ആക്ഷേപിക്കരുത് ബിൽ അൽഖാബ് പരിഹാസ പേരുകൾ കൊണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് വിശദീകരിക്കാം എങ്ങനെയാണ് എന്താണെന്നുള്ളത് വല തനാബസു നിങ്ങൾ പരസ്പരം ആക്ഷേപിക്കുകയും അരുത് വാ വാത്തിഫിന്റെ വല തനാബസു ബിൽ അൽഖാബ് അൽ അൽഖാബ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ അംബാസ് അൽ അംബാസ് എന്ന് പറഞ്ഞെങ്കിൽ ആക്ഷേപ പേരുകളാണ് ആക്ഷേപ പേരുകൾ പരിഹാസ പേരുകൾ എന്നിട്ട് പറയാണ് ബിഇസൽ ഇസ് അൽ ഫുസൂഖ് ബാദൽ ഈമാൻ ബിഇസ് ബിഇസ് എന്ന് പറഞ്ഞാൽ എത്ര മോശമായിരിക്കുന്നു അൽ ഇസ്മ് അൽ ഇസ്മ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇസ്മ് അൽ ഇസ്മ് പറഞ്ഞാല് ഈ ഇസ്മാണ് ഏതാ ഇസ്മ് പരിഹാസപ്പേരാകുന്ന ഇസ്മ് അതാണ് അതിന്റെ പിന്നെ പിന്നെ ബദലാണിത്, ബിസൽ ഇസ് അൽ ഫുസൂഖ്, ഫുസൂഖ് ആകുന്ന ഇസ്മ് അത് എത്ര മോശമായിരിക്കുന്നു. ഫുസൂഖ് എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ ആ പരിഹാസ പേര് അല്ലെങ്കിൽ മോശമായ പേര്, മോശമായ പേര്, ആ വൃത്തികെട്ട പേര്. പക്ഷെ അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ബാദൽ ഈമാൻ, ഈമാൻ ആ വിശ്വാസം, ഈമാൻ ഇസ്ലാം ഒക്കെ ഉൾക്കൊണ്ടതിന് ശേഷം, ഈമാൻ ഇസ്ലാം ഉൾക്കൊണ്ടതിന് ശേഷം അൽഫുസൂഖായ ഇസ്ം എത്ര മോശമാകുന്നു, എത്ര മോശമാകുന്നു. വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. വമൻ ലം യതുബ്, വല്ലവരും തൗബ ചെയ്തിട്ടില്ല എങ്കിൽ, വാവ് ആതിഫത്ത് മൻ ഷർത്തിയ, മൻ വല്ലവനും, ലം യതുബ് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ, മൻ ലം യതുബ് വല്ലവൻ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ, ഫ ഉലായിക ഹുമുൽ ളാലിമൂൻ, ഉലായിക അക്കൂട്ടർ, ഫ ഈ മൻ ഷർത്തല്ലേ അതിന്റെ ജവാബ്, ഉലായിക അക്കൂട്ടർ ഹുമുൽ ളാലിമൂൻ അവർ ആകുന്നു ളാലിമീങ്ങൾ, അക്രമികൾ. അതായത് ഒരാൾ പരിഹാസ പേര് വിളിച്ചുപോയി എന്നിട്ട് തോബ ചെയ്തിട്ടില്ല എങ്കിൽ അവർ ളാലിമീങ്ങളാകുന്നു എന്നാണ് പറഞ്ഞത്. ഈ ആയത്തിൽ നമുക്ക് കുറെ വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് സുഹ്രിയത്തിനെ കുറിച്ചാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, വിശ്വാസികളെ പുരുഷന്മാർ പുരുഷന്മാരെ പരിഹസിക്കരുത്. അസ അൻ യകൂന ഖൈറൻ മിൻഹും, പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായിരിക്കും. വല നിസാഉം മിൻ നിസായിൻ അസ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ, സ്ത്രീകളും സ്ത്രീകളെ പരിഹസിക്കരുത്, പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ ഉത്തമരായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പരിഹസിക്കുന്നവനെ ഉണ്ടല്ലോ, അവനേക്കാൾ പരിഹസിക്കപ്പെടുന്നവൻ എന്ത് ചെയ്യും, അവന്റെ അവസ്ഥ നന്നാക്കും, അവന് ഉയർച്ച നൽകും. ഇന്നത്തെ പരിഹാസി നാളെ പരിഹസിക്കപ്പെടുന്ന അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വതാല ഉണ്ടാക്കും എന്നുള്ളൊരു ആശയ അതിൽ വരുന്നുണ്ട്. മനസ്സിലായി, അള്ളാഹു സുബ്ഹാനഹു വതാല ഗതി മാറ്റും, അവസ്ഥ മാറ്റും. അത് ശരിയാണ്, അള്ളാഹുവിന്റെ സുന്നത്താണ്. ഒരു നാൾ ആളുകളെ നോക്കി പരിഹസിക്കുന്നവൻ പിന്നീട് അവന് പരിഹാസത്തിന് ഇരയാകുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുക. പിന്നെ ഈ ലിബിയയിലെ ഖദ്ദാഫി, ലിബിയയിൽ കേണൽ ഖദ്ദാഫി, അവൻ അവന്റെ ജനതയെ വിളിച്ചിരുന്ന തന്നെ എലികൾ എന്നാണ്, എലികൾ അങ്ങനെയാണ് പരിഹസിച്ചിട്ടാണ് സംസാരിച്ചിരുന്നത്. എലികൾ എലികൾ എന്ന് പറഞ്ഞിട്ടാണ് പരിഹസിച്ചിരുന്നത്. അവസാനം ഈ ഖദ്ദാഫി എലികളെ പോലെയാണ് എന്ത് ചെയ്തത്, ഈ വേസ്റ്റ് പോണ വേസ്റ്റ് ഒഴുകണം ഉണ്ടല്ലോ ഈ പിന്നെ ഇത് ആ അതിന്റെ ഉള്ളിൽ പോയിട്ട് വിളിച്ചിരുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ്, എത്രയോ വർഷങ്ങൾ ഒരു രാഷ്ട്രത്തിന്റെ തലവനായിട്ട് ലോകത്തിലെ അഹങ്കാരിയായിട്ട് അവനെ ആ വേസ്റ്റിൽ നിന്നാണ് വലിച്ചിരിക്കുന്നത് അവസാനം. എന്നിട്ടാണ് പിന്നെ അവനെ ആഖിറത്തിലേക്ക് പറഞ്ഞയക്കണത്. പറഞ്ഞു വരുന്ന എന്താണ്, പരിഹസിക്കുന്നവർ പരിഹസിക്കപ്പെടുന്നവരെക്കാൾ ഒരിക്കലും ഉത്തമരല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല സ്ഥിതി മാറ്റിക്കൂടായികല്ല, അതുകൊണ്ട് പരിഹസിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയണം. അതൊന്ന്. രണ്ട്, ഇവിടെ നോക്കി, പുരുഷന്മാർ പുരുഷന്മാരെ പരിഹസിക്കരുത്, സ്ത്രീകൾ സ്ത്രീകളെയും പരിഹസിക്കരുത്. ബഹുവചനാണ് പ്രയോഗിച്ച്, ഖൗമും മിൻ ഖൗം, നിസാ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്, ബഹുവചനാണ്. ഇവിടെ നിസാ എന്ന ബഹുവചനാണ്. അപ്പൊ പുരുഷന്മാർ പുരുഷന്മാരെ പരിഹസിക്കരുത്, ഒരു പുരുഷൻ ഒരു പുരുഷനെ പരിഹസിക്കാന്നാ അല്ല. പരിഹാസങ്ങൾ എങ്ങനെ, പരിഹാസം എന്താ നമ്മൾ പറഞ്ഞത്, നിസ്സാരവൽക്കരിക്കലാണ്, കൊച്ചാക്കലാണ്. ഈ നിസ്സാരവൽക്കരണവും കൊച്ചാക്കലും ഒക്കെ കൂടുതൽ എവിടെ ഉണ്ടാകാന്നറിയോ, ആൾക്കൂട്ടത്തിലാണ്, ആൾക്കൂട്ടത്തിലാണ്. മറ്റുള്ളവർ ചിരിക്കാൻ വേണ്ടിയിട്ടാണ് പരിഹസിക്കുന്നത്, ഈകഴുത്തുന്നത്. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈകഴുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തിന് പറയപ്പെട്ട നിർവചനം മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തന്റെ കുറവുകൾ എണ്ണലാണ്. അപ്പൊ ദൈവ കുറവ് പറയുമ്പോൾ, മറ്റവനെ കുറിച്ച് കുറവ് പറയുമ്പോൾ ആളുകൾ ചിരിക്കും. അപ്പോ സാധാരണ പരിഹാസങ്ങൾ നടക്കൽ എവിടെയാണ്, ആൾക്കൂട്ടത്തിലാണ്, സദസ്സുകളിലാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ബഹുവചനം പ്രയോഗിച്ചത് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അതിന്റെ അർത്ഥം ഒരാൾക്ക് ഒരാളെ പരിഹസിക്കാം എന്നുള്ളതല്ല, അത് തീരെയും പാടുള്ളതല്ല. പരിഹാസം കൂടുതൽ നടക്കുന്നതിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉണർത്തി, ഒരാളെ പരിഹസിച്ചും പറയാൻ പാടുള്ളതല്ല. പിന്നെ പുരുഷന്മാർ പുരുഷന്മാരെ പരിഹസിക്കരുത്, സ്ത്രീകൾ സ്ത്രീകളെ പരിഹസിക്കരുത് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് സ്ത്രീകളെ പരിഹസിക്കാന്ന് കിട്ടുമോ? സ്ത്രീകൾക്ക് പുരുഷന്മാരെ പരിഹസിക്കാന്ന് കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇവിടെ എന്തിനാണ് പുരുഷന്മാരെ വേറെയും സ്ത്രീകളെ വേറെയും പറഞ്ഞത്? ആൾക്കൂട്ടത്തിലാണ് പരിഹാസം. ഇസ്ലാമിൽ ഒരിക്കലും ഇത് കൂടിക്കലരുന്ന ഒരവസ്ഥയല്ല. ആണും പെണ്ണും ഇങ്ങനെ പിന്നെ മോരും മുതലും കൂട്ടാൻ വെച്ച മാതിരി കൂടിക്കലരുന്ന ഒരവസ്ഥ ഇല്ല. ആണുങ്ങൾ ആണുങ്ങളായി, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളായി. അതാണ് സദസ്സുകളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത ബന്ധുക്കളാണ്, അവർ കൂടിയിരിക്കണതിന് പ്രശ്നമില്ല. അവിടെ പിന്നെ പരിഹാസത്തിന്റെ വിഷയമല്ല. പിന്നെ പരിഹാസങ്ങളാകുമ്പോൾ അകന്നവർക്കിടയിലാണ്. അപ്പൊ ആണാണായിട്ടും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളായിട്ടുമാണ്. അതുകൊണ്ടാണ് പരിഹാസം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ആണുങ്ങൾ ആണുങ്ങളോടും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോടായിരിക്കും. അതാണ് ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള മറ്റൊരു വിഷയം. അതിനർത്ഥം ഒരു സംഘം പുരുഷന്മാർക്ക് സ്ത്രീകളെ പരിഹസിക്കാമെന്നും പുരുഷന്മാർക്ക് സ്ത്രീകളെ പരിഹസിക്കാം അല്ല, സ്ത്രീകൾക്ക് പുരുഷന്മാരെ പരിഹസിക്കാമെന്നും അല്ല. പിന്നെയോ സാധാരണ ഈ രീതിയിൽ നടക്കുന്നു എന്നത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതാല അതിവിടെ ഉണർത്തുകയാണ്. പരിഹാസം തീർത്തും പാടുള്ളതല്ല. കാരണം പരിഹാസം ഒരിക്കലും ഒരു മുസൽമാന്റെ ലക്ഷണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതു നാസ്. കിബ്ർ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ്, സത്യത്തെ തമസ്കരിക്കലും, വഗംതു നാസ്, ജനങ്ങളെ നിസ്സാരപ്പെടുത്തലാണ്. ജനങ്ങളെ നിസ്സാരപ്പെടുത്തലാണ്, അതാണ് കിബ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളുടെ കൽബിൽ മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയുടെ തൂക്കം കിബറുണ്ട് എങ്കിൽ അയാൾക്ക് സ്വർഗപ്രവേശനം ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നൗദുബില്ല. അത് വലിയ മുസീബത്താണ്, ഈ അന്യരെ നിസ്സാരവൽക്കരിക്കുക, ജനങ്ങളെ കൊച്ചാക്കി കാണുക എന്നുള്ളത്. അതൊക്കെ നബിമാരുടെയൊക്കെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അഹങ്കാരിയാണ് ഫറോവൻ, ഫിറൌൻ. മനസ്സിലായി? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞ എന്താ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞത്, അം അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീൻ വലാ യകദു യുബീൻ. അമ്മന ഖൈറു, ഞാനാണോ ഉത്തമം? ഞാനല്ലേ ഉത്തമം? മിൻ ഹാദല്ലദീ ഹുവ മഹീൻ. ഈ മഹീൻ എന്ന് പറഞ്ഞാൽ എന്താ? മഹീൻ എന്ന് പറഞ്ഞാൽ നിസ്സാരനായ മൂസ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ചൂണ്ടിയിട്ട് പറയണേ, ഈ നിസ്സാരനായ മൂസയേക്കാൾ ഞാനല്ലേ ഉത്തമൻ? ഫിറൌൻ ചോദിക്കാണ്. വല യകാദു യുബീൻ, സംസാരിച്ചാൽ വരെ നേരെ ചൊവ്വയാ സംസാരിക്കാൻ വയ്യ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു സംസാരവുമായി ബന്ധപ്പെട്ട്. അപ്പൊ നേരെ ചൊവ്വയെ സംസാരിക്കാൻ വയ്യ, പിന്നെ മഹീൻ നിസ്സാരനാണ്, അവനേക്കാൾ ഞാനല്ലേ ഉത്തമം എന്നാണ് ആര് ചോദിച്ചത്? ഫിറൌൻ ചോദിച്ചത്. അപ്പൊ അത്തരം ആളുകളുടെ സ്വഭാവമാണ് ഈ സുഹ്രിയത്ത് പരിഹസിക്കുക എന്നുള്ളത്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമ് എന്താ? പിന്നെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞത്, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞത്, അഖ്രിജൂഹും മിൻ ഖറിയത്തിക്കും ഇന്നഹും ഉനാസും യതതഹറൂൻ. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയോട് പറഞ്ഞ്, നിങ്ങൾ അതുന അൽ ഫാഹിഷത, നിങ്ങൾ നീചവൃത്തികൾ ചെയ്യുകയാണോ? എന്താ അവരുടെ നീചവൃത്തി? ആണാണിനെ സമീപിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ എതിർത്തു ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോ ആ എതിർക്കപ്പെട്ട ഖൗമ് പറയാണ്, അഖ്രിജൂഹും മിൻ ഖറിയത്തിക്കും, ഈ ലൂത്തിനെയും ആള് കൂട്ടരെയും നിങ്ങളെ നാട്ടിന്ന് പുറത്തായി കളി. ഇന്നഹും ഉനാസിയത്തു തഹറുൻ, ഓ അവരൊരു വിശുദ്ധന്മാർ. എന്താപ്പാ വർത്തമാനം? ആരെ കുറിച്ചാ പറയണേ വിശുദ്ധന്മാർ എന്ന് പറയുന്നത്? ആ ലൂത്ത് നബിയെ കുറിച്ചും പിന്നെ കൂടെയുള്ള ആളുകളെ കുറിച്ച് പറയണതോ? അവര് പരിശുദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. ഓലാണ്ട് പുറത്തായി കളി നാട്ടിൽ നിന്ന് പറയുന്നത് അത് എന്താ? അത് പരിഹാസ വർത്താനാണ്, നിസ്സാരപ്പെടുത്തിയിട്ടുള്ള വർത്താനാണ്. അതേപോലെ തന്നെ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഹൂദിന്റെ ജനത ആദ് ഗോത്രം എന്താ പറഞ്ഞത്? ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയണേ, ഇന്ന ലനറാക ഫി സഫാഹ, ഇന്ന ലനറാക ഫി സഫാഹ എന്നാണ്. ഹൂദെ, നീ ഭയങ്കര ബോഷ്കനായിട്ടാണ് നിന്നെ ഞങ്ങൾ കാണുന്നതെന്നാണ് ലൂത്ത് നബിനോട് പറയുന്നത്. എന്താ നിങ്ങൾ ഭയങ്കര ബോഷ്ക, ഞങ്ങളോ ഉഷാറാണ്. ഇതാണ്. അപ്പൊ ഈ പരിഹസിക്കുക എന്നുള്ളത് ഒരിക്കലും അത് വിശ്വാസികൾക്ക് പറഞ്ഞ സ്വഭാവമല്ല. പരിഹാസം അത് അവിശ്വാസികളുടെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് സൂറത്തി യാസീൻ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, യാ ഹസ്രത്തൻ അലൽ ഇബാദ് മാ യാതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹസിഊൻ. യാ ഹസ്രത്തൻ അലൽ ഇബാദ്, ദാസന്മാരുടെ കാര്യം മഹാകഷ്ടം. മാ യാതീഹിം മിർ റസൂലിൻ, ഒരു റസൂലും അവരുടെ അടുക്കൽ വരുന്നില്ല. ഇല്ലാ കാനൂ ബിഹി യസ്തഹസിഊൻ, ആ റസൂലിനെ അവർ പരിഹസിക്കാതെ, അവരുടെ പരിഹാസത്തിന് ഇരയാക്കാതെ. വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമു മിൻ ഖൗമിൻ അസാ യകൂനു ഖൈറൻ മിൻഹും. ഒരു പുരുഷന്മാർ മറ്റൊരു പുരുഷന്മാരെ പരിഹസിക്കാൻ പാടുള്ളതല്ല. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായിരിക്കും. റുബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ് അഷ്അസ അഗ്ബർ ലിതുംറൈ ലൗ അഖ്സമ അലല്ലാഹ് ലഅബറഹു. ജീർണിച്ച തുരുമ്പിയ രണ്ട് വസ്ത്രം ധരിച്ച എത്ര പൊടി പുരണ്ട ശരീരവും അതേപോലെ തന്നെ ജടകുത്തിയ മുടിയുമുള്ള സാധു മനുഷ്യന്മാരുണ്ട് ലോകത്ത്. ലൗ അഖ്സമ അലല്ലാഹ്, അവർ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ടൊരു ദുആ ചെയ്താൽ അബർറഹു, അള്ളാഹു അവന്റെ ഉത്തരം സ്വീകരിക്കും. അപ്പോ ജടകുത്തി പൊടി പുരണ്ട ശരീരമായിട്ട് ചില മനുഷ്യന്മാർ, അവരുടെ വസ്ത്രം അത്ര അടിപൊളിയൊന്നല്ല, യോഗ്യ വസ്ത്രമാണ് അവർക്കുള്ളത്. പക്ഷെ അവർ അള്ളാഹുവിനോടൊരു ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്ന അവസ്ഥയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആളുകൾ ഇത്ര ആളുകളൊക്കെ നോക്കിയിട്ട് പരിഹസിക്കും, ആണ് ഓന്റെ പിന്നെ ഉടുപ്പ് കണ്ടില്ലേ, അല്ലെങ്കിൽ ഓന്റെ മുടി കണ്ടില്ലേ, അവന്റെ ചേല് കണ്ടില്ലേ എന്ന് പറഞ്ഞ് പരിഹസിക്കും. പക്ഷെ അവരെ കുറിച്ച് റസൂലുള്ള പറയുന്ന അത്തരം ആളുകൾ ചില ആളുകളുണ്ട്, അവരല്ലാഹുവിനോടൊരു ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവന്റെ ദുആ സ്വീകരിക്കും. അപ്പൊ ആരാ ഈ പരിഹസിക്കുന്നവനാ ഉത്തമം, പരിഹസിക്കപ്പെടുന്നവനാ ഉത്തമം? അതുകൊണ്ട് ഒരാളെയും നിസ്സാരവൽക്കരിക്കാൻ പാടുള്ളതല്ല. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള മക്കാം സ്ഥാനം എന്ത് എന്നുള്ളത് നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞു, മിൻഹുമുൽ ബറാ ഇബ്നു മാലിക്, അത്തരം ആളുകളിൽപ്പെട്ട ആളാണ് ബറാ ഇബ്നു മാലിക്. ബറാ ഇബ്നു മാലിക്കിനെ പോലുള്ളവരൊക്കെ സാധുക്കളാണ്. ബറാ ഇബ്നു മാലിക്കിനെ നോക്കിയിട്ട് പലരും പരിഹസിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. മുനാഫിക്കുകളൊക്കെ ഉള്ള മാഡൽ സ്ഥലമായിരുന്നില്ല, അവസ്ഥയായിരുന്നില്ലേ? അപ്പൊ അൽ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അനുവൊക്കെ വളരെ പിന്നെ വിനയാന്വിതമായിട്ട് ജീവിച്ചിട്ടുള്ള മഹാരഥന്മാരാണ്. പക്ഷെ റസൂലുള്ള അദ്ദേഹത്തെ കുറിച്ച് പറയാണ്, അദ്ദേഹം അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് ഒരു ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ദുആ സ്വീകരിക്കും. അങ്ങനത്തെ ആളുകളാണ്. അതുകൊണ്ടാണ് തസ്തുർ യുദ്ധത്തിൽ മുസ്ലിം സൈന്യം പിന്നെ മുന്നേറി അങ്ങനെ റോമാക്കാരോടാണ് ഏറ്റുമുട്ടുന്നത്. അങ്ങനെ റോമാക്കാർ വലിയ ആൾബലവും നല്ല ആയുധബലമാണ്, മുസ്ലിമീങ്ങൾ തുലോം കുറവാണ്, അവരുടെ ആയുധബലവും കുറവാണ്. അങ്ങനെ പിന്നെ വലിയൊരു പരീക്ഷണത്തിൽ മുസ്ലിമീങ്ങൾ അകപ്പെട്ടപ്പോൾ മുസ്ലിമീങ്ങൾ വന്നിട്ട് ബറാ ഇബ്നു മാലിക്കിനോട് പറഞ്ഞു, ബറാ ഇബ്നു മാലിക്, നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലാണ്, ശത്രുക്കൾ നമ്മളെ വിഴുങ്ങാനെന്നോണാണ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അള്ളാഹുവിനോട് സത്യം ചെയ്തൊരു ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ഇപ്പൊ ദുആ ചെയ്യേണ്ട സമയമാണ്, അതുകൊണ്ട് ദുആ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ബറാ ഇബ്നു മാലിക് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, ദുആ ചെയ്ത് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ മുസ്ലിമീങ്ങൾക്ക് നീ അവരെ കീഴ്പ്പെടുത്തി കൊടുക്കണമേ, എന്നെ ഷഹീദായിട്ട് നീ ഈ യുദ്ധത്തിൽ മരിപ്പിക്കുകയും ചെയ്യണമേ. ബറാ ഇബ്നു മാലിക് മരിച്ചു, ഷഹീദായി. മുസ്ലിമീങ്ങൾ തസ്തുർ യുദ്ധത്തിൽ വിജയം വരിക്കുകയും ചെയ്തു. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ പരിഹസിക്കപ്പെടുന്നവർ അള്ളാഹിന്റെ അടുക്കൽ ഉത്തമരായിരിക്കും. പരിഹസിക്കപ്പെടുന്നവർ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമരായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാളെയും പരിഹസിക്കാൻ പാടുള്ളതല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ആ പരിഹസിക്കപ്പെടുന്ന അവന്റെ അവസ്ഥ നാളെ ഈ പരിഹസിക്കുന്നവന് നൽകിക്കൂടായികല്ല. അള്ളാഹു കാക്കട്ടെ, ഔദു ബില്ല. അതേപോലെ തന്നെ സ്ത്രീകൾ, നിസാഉ മിൻ നിസാഇൻ അസായിയകുന്ന ഖൈറൻ മിൻഹുൻ, സ്ത്രീകളെ പരിഹസിക്കാൻ പാടുള്ളതല്ല. പിന്നെ അത് വിരോധിച്ച്, കാരണം പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരാകുന്ന അവസ്ഥ അത് സംജാതമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ സഫിയ റളിയല്ലാഹു തആല അൻഹ. സഫിയ ബിന്തു ഹുയൈ, റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഇവരുടെ പ്രത്യേകത എന്താ? ആ ഇവര് പിന്നെ മറ്റു ഭാര്യമാരെ പോലല്ല, മറ്റു ഭാര്യമാരൊക്കെ ഈ അറേബ്യൻ ഉപദ്വീപിലുള്ള ഖുറൈശികളോ അതേപോലെ തന്നെ ഇവിടെയുള്ള അറേബ്യൻ ഗോത്രങ്ങളിൽപ്പെട്ട സ്ത്രീ ജനങ്ങളാണ്. പക്ഷെ സഫിയത്ത് ഇവർ ഹൈബരിയത്താണ്. ഹൈബരിയത്ത് എന്നാൽ ഇവര് യഹൂദ സ്ത്രീ ആയിരുന്നു പണ്ട് ആദ്യം. പിന്നെ ഹുയൈബിന് അഖ്തബാണ് വാപ്പ, ഹുയൈബിന് അഖ്തബ്. അദ്ദേഹം ബനു നദീർ ജൂതഗോത്രത്തിന്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ സഫിയ റളിയല്ലാഹു തആല അൻഹ അവർ യഹൂദിയത്തായിരുന്നു ആദ്യം, ജൂത സ്ത്രീ ആയിരുന്നു. ജൂതന്മാരിൽ ബനു നദീർ ഗോത്രക്കാരിയായത് കാരണത്താൽ സഫിയ അവർ ഹൈബരിയത്തും നദീരിയത്തുമാണ്. ഹൈബരിയ എന്നാണ് ഖൈബർ നിവാസിനി, ഖൈബറിൽ വെച്ചിട്ടാണ് റസൂൽ അവരെ കല്യാണം കഴിക്കുന്നത്. പിന്നെ അവർ ബനു നദീർ ഗോത്രക്കാരിയാണ്, അതുകൊണ്ട് തന്നെ നദീരിയ എന്നവരെ കുറിച്ച് പറയും. അപ്പൊ സഫിയ റളിയല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം അവര് യഹൂദ സ്ത്രീ ആയിരുന്നു മുമ്പ്, ഇസ്ലാം മതങ്ങൾ അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ്. പിന്നെ അവരുടെ ശാരീരിക പ്രകൃതി, അവർ വലിയ സുന്ദരിയായിരുന്നു, നല്ല സുന്ദരിയായിരുന്നു. റസൂലുള്ളാന്റെ ഭാര്യമാരിൽ നല്ല സൗന്ദര്യമുള്ള മഹതിയായിരുന്നു. പക്ഷെ അവർ ഷോർട്ടായിരുന്നു. റസൂലുള്ളാന്റെ ഭാര്യമാരിൽ ഉമ്മി സലമയും ഉമ്മു സലമയും സഫിയയും ഷോർട്ടായിരുന്നു. അപ്പോ ചില പരിഹാസ വർത്തമാനങ്ങൾക്ക് ഇവര് വിധേയരായിട്ടുണ്ട്, ഇവര് വിധേയരായിട്ടുണ്ട് മറ്റു പിന്നെ ഉള്ളവരുടെ മുമ്പിൽ. ഉമ്മി സലമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുണ്ട്. അതിനാണ് ഇപ്പൊ ഈ ആയത്തിന്റെ തന്നെ അവതരണ പശ്ചാത്തലങ്ങൾ നോക്കുമ്പോൾ ഉമ്മി സലമയെ കുറിച്ചിട്ട് ചിലർ ഷോർട്ടാണ് അവർ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി. അപ്പോൾ അവരുടെ വിഷയത്തിലാണ് വലാ നിസ ഉമ്മി നിസാൻ അസ അയ്യക്കുന്ന ഖൈറ മിൻഹുൻ എന്ന ആയത്ത് ഇറങ്ങിയത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് തഫ്സീറുകളിൽ കാണാം. അതേപോലെ ഈ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, പുരുഷന്മാർ പുരുഷന്മാരെ പരിഹസിക്കരുത് എന്നുള്ള ഭാഗം ഇറങ്ങിയത് ബനു തമീം ഗോത്രം വന്നു. നമ്മൾ പറഞ്ഞ സൂറത്ത് ഹുജറാത്തിന്റെ തുടക്കത്തിൽ ബനു തമീം ഗോത്രത്തിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞു. ഈ ബനു തമീം എന്ന അറേബ്യൻ ഗോത്രം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ബിലാൽ ഉണ്ട്, ഖബ്ബാബ് ഉണ്ട്, സൽമാൻ അൽ ഫാരിസി ഉണ്ട്, അതേപോലെ സുഹൈബ് റൂമിന്റെ ഇവരൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ? ബിലാൽ ഹബ്ബാബ് ഇവരൊക്കെ അടിമകളാണ്. സൽമാൻ അൽ ഫാരിസിയാണ് വിദേശി വന്ന് പാർക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സുഹൈബിന് റൂമിയാണ്, റോമയിൽ നിന്നുള്ള സുഹൈബാണ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ ഭേദം. പക്ഷെ ഇങ്ങനത്തെ ഈ ബിലാലിനെ പോലുള്ള പിന്നെ സൽമാനെ പോലുള്ളതായ അതേപോലെ പിന്നെ പിന്നെ ഹബ്ബാബിനെ പോലുള്ള അമ്മാർ ഇവരൊക്കെയാണ് ഉള്ളത്. അവരൊക്കെ കണ്ടപ്പോ ഈ ബനു തമീം ഗോത്രം അവർ നോക്കിയിട്ട് നിസ്സാരമായിട്ട് സംസാരിച്ച് മുഹമ്മദ് എന്നിന്റെ അനുയായികളൊക്കെ ഇങ്ങനത്തെ ആളുകളാന്നുള്ള രീതിയിൽ സംസാരിച്ച്. അപ്പൊ ആ വിഷയത്തിലാണ് ലാ യസ്ഖർ ഖൗമു മിൻ ഖൗമിൻ എന്ന ആയത്ത് ഇറങ്ങിയത് എന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഏതായാലും സഫിയ റളിയല്ലാഹു തആല അൻഹ അതേപോലെ ഉമ്മി സലമ അവരൊക്കെ ഷോർട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവരുടെ വിഷയത്തിൽ ചില ഇങ്ങനത്തെ പ്രയോഗങ്ങൾ ചിലരിൽ നിന്നുണ്ടായിട്ടുണ്ട്, ചില സ്ത്രീകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഒരാൾക്ക് ഒന്നിലേറെ ഭാര്യമാരുണ്ട് എങ്കിൽ ഈ ഭാര്യമാർക്കിടയിൽ എന്തുണ്ടാവും? ഈ ചക്കളത്തി പോരെ അറിയില്ലേ, നമ്മൾ മലയാളത്തിൽ ചക്കളത്തി പോരെ അറിയാം. ആ പോരെ ഒരു വിഷയമാണത്. ഒരാളുണ്ടായാൽ തന്നെ പ്രശ്നമാണ്, പിന്നെ ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ അത് പിന്നെ ഭയങ്കര കലാപരിപാടിയായിരിക്കും. ഏതായാലും പിന്നെ ഒരിക്കൽ ഹദീസിൽ കാണാം, മഹബൂദ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആയിഷ റളിയല്ലാഹു തആല ഇരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല ഇരിക്കുമ്പോൾ ആയിഷ ഒരു വ്യക്തിനെ കുറിച്ചുള്ള ഇങ്ങനെ ഒരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഒരു വ്യക്തിയുടെ വിഷയം, അതൊരു കുറവായിട്ടല്ല, ഒരു വിഷയം റസൂൽ അള്ളാഹിനോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിനിടയിൽ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ റസൂലെ സഫിയ ഇങ്ങനെ കാണിച്ച്, സഫിയ എങ്ങനെയാണെന്ന് കാണിച്ച്. എന്താ അതിന്റെ അർത്ഥം? ഷഫിയ ഷോർട്ടാണെന്ന് കാണിച്ച്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ആയിഷ നീ ആ പറഞ്ഞത് സമുദ്ര ജലത്തിൽ കലക്കിയാൽ ആ സമുദ്ര ജലം അത് വിഷലിപ്തമാകാൻ അത് മതി എന്ന് പറഞ്ഞു. അവിടെ ആയിഷ അത് ഇത് തീർത്തുന്നതാണ് മനുഷ്യ സഹജമായിട്ടുണ്ടാകുന്ന അത് പിന്നെന്താണ് ഒരു പിന്നെ എന്താണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളാണ് എന്നുള്ള ആ പരിഗണനയിലാണ് ഇതൊക്കെ വായിക്കേണ്ടത്. അവരൊക്കെ മനുഷ്യരാണ്, മനുഷ്യ സഹജമായിട്ടുണ്ട്. എന്നാലോ അവർ പരസ്പരം സ്നേഹത്തിൽ അതേപോലെ തന്നെ പെരുമാറ്റത്തിൽ അതിനൊന്നും എന്തില്ല, അവർക്ക് ഒരു വിഷയമല്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചിലപ്പോഴൊക്കെ സഫിയന്റെ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അത് മനുഷ്യ സഹജമായിട്ടുണ്ടാണ്. റസൂലുള്ളാഹിനോടുള്ള ആ ഇഷ്ടവും റസൂലുള്ളാഹിനെ സ്വാർത്ഥമായി ലഭിക്കണം എന്നുള്ള ആ പൂതിയും മാത്രമാണ്, അല്ലാതെ മറ്റവർക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാകട്ടെ എന്നുള്ള അസൂയൊന്നുമല്ല. അപ്പൊ ഇങ്ങനെ കാണിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിധം പറഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ സഫിയ റളിയല്ലാഹു തആലന്റെ വിഷയത്തിൽ കാണാൻ സാധിക്കുമായിരിക്കും. പിന്നെ ഈ സഫിയയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അവര് ഖൈബർകാരിയാണ്. മാത്രമല്ല അവരുടെ ബന്ധുക്കളൊന്നും അവിടെയല്ല, മക്കയിലും മദീനത്തും ഇല്ല, അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളില്ല. റസൂലുള്ളാഹിന്റെ ഇതര ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അവരുടെയൊക്കെ ബന്ധുക്കളുണ്ട്. അപ്പോ ഇനിയിപ്പോ അവർക്ക് എന്തെങ്കിലും ഒരാവശ്യം, പരസഹായം, പുരുഷന്റെ സഹായം ആവശ്യമാണെങ്കിൽ തന്നെ എന്താ വേണ്ടത്, എന്താ ചെയ്യുക? അവരുടെ ബന്ധുക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കും. സഫിയയെ സംബന്ധിച്ചിടത്തോളം അതിന് അവസരമല്ല. പിന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു യാത്രയിൽ സഫിയ റളിയല്ലാഹു തആല അൻഹ സഞ്ചരിച്ചിരുന്നതായ ഒട്ടകം കേടായി, ഒട്ടകം കേടായി. അപ്പോ സൈനബ് ബിന്തു ജഹ്ഷ്, സൈനബ് റളിയല്ലാഹു അൻഹ, അവർ റസൂലുള്ളാഹിനോട് ഒന്നുകൂടി കുറച്ച് അടുത്ത ആളാണ്. കാരണം റസൂലുള്ളാഹിന്റെ അമ്മായി ഉമൈമയുടെ മകളാണ് ആര്, സഫി അല്ല സൈനബ്. സൈനബ് മാത്രമല്ല റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ സഫിയയുടെ വരവ് അള്ളാഹുവാണ് കല്യാണം നിർവഹിച്ചത്. അല്ല, സൈനബിന്റെ കല്യാണം അള്ളാഹുവാണ് നിർവഹിച്ചത്. അത് ആകാശത്തിൽ വെച്ചാണ് ആ കല്യാണം. എന്നാലും ആകാശത്തിൽ കല്യാണം തന്നെ അള്ളാഹുവാണ് ചെയ്യണേ നിക്കാഹ്. ഫലമ്മ ഖദാ സൈദ് മിൻഹാ വത്രൻ സവ്വജ്നാകഹ, നമ്മൾ അവരെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ആ വിവാഹം നടത്തി. അതുകൊണ്ട് തന്നെ സൈനബ് പറയും മറ്റു റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട്, നിങ്ങളൊക്കെ നിങ്ങളെ കുടുംബക്കാരാണ് റസൂലുള്ളാഹ് കെട്ടിച്ചു കൊടുത്തത്, എന്നെ അള്ളാഹുവാണ് ചെയ്ത് റസൂലുള്ളാഹ് കെട്ടിച്ചു കൊടുത്തത് എന്നുള്ള ആ കാര്യം പറയലുണ്ട് സൈനബ്. ഏതായാലും സൈനബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്പം അടുത്ത് ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ സൈനബിന്റെ അടുക്കൽ അന്ന് ഇവരുടെ ഒട്ടകം കേടായപ്പോ ഒന്നിലേറെ ഒട്ടകങ്ങളുണ്ട്, ഒന്നിലേറെ ഒട്ടകമുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ സൈനബിനോട് പറഞ്ഞു, സൈനബ് നിന്റെ ഒട്ടകങ്ങളിൽ നിന്ന് ഒരു ഒട്ടകത്തെ ഈ സഫിയെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, സഫിയെ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഉടനെ സൈനബിന് ആ ഒരു ഇത് ഹീറത്ത് ഈ രോഷം ഉണ്ടല്ല, അത് ഇളകി അവര് പറഞ്ഞ് എന്റെ ഒട്ടകത്തെ ഈ ജൂത പെണ്ണിന് കൊടുക്കുകയെന്ന് ചോദിച്ചു. അത് യഹൂദ പെണ്ണിന് അത് കൊടുക്കുകയെന്ന് ചോദിച്ചു. അത് പിന്നെ സ്ത്രീ സഹജമായിട്ടുണ്ടായ ഒരു പ്രത്യേകത അതാണ്. അതിലൊരു എന്തല്ല ഇവരെ ഒരു കുത്തി മോശപ്പെടുത്തുന്ന ഒരു അവസ്ഥയല്ല, പക്ഷേ അത് മനസ്സിൽ അങ്ങനെ വന്ന് അത് അവരാണ് പറഞ്ഞ്. അത് റസൂലുള്ളാഹിന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് കൊണ്ട്. അതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാസങ്ങൾ സൈനബിനോട് മിണ്ടിയിട്ടില്ല. കാരണം റസൂലുള്ളാഹിന്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ട്. സഫിയ റളിയല്ലാഹു തആല അൻഹ ഇത് മനസ്സിലാക്കി. ഏത് മനസ്സിലാക്കി? റസൂലുള്ളാഹിക്കുള്ള ഈ വിഷമം മനസ്സിലാക്കി. ഞാൻ കാരണത്താലാണ് റസൂലുള്ളാഹി വിഷമിച്ചത് എന്നതും അവർ മനസ്സിലാക്കി. അത് സഫിയക്കും ഒരു ദുഃഖ വിഷയമായി. സൈനബ് വലിയ സങ്കടത്തിലായി. സൈനബ് റളിയല്ലാഹു തആല വലിയ സങ്കടത്തിലായി. പക്ഷെ സഫിയ റളിയല്ലാഹു തആല റസൂലുള്ളാഹിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് തീർക്കാൻ തീരുമാനിച്ചു. എങ്ങനെ തീർക്കാൻ തീരുമാനിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ യാത്രയിൽ സഫിയുണ്ട്, സൈനബുണ്ട്, അതേപോലെ ആയിഷ ഇവരൊക്കെ ഉണ്ട്. ആയിഷ റളിയല്ലാഹു തആലനെ ഉണ്ട്. അപ്പോ റസൂലുള്ളാഹിന്റെ ഖൈമകളുണ്ടല്ലോ, യാത്രയാണല്ലോ. അപ്പൊ അതിലേക്ക് ഓരോ ദിവസവും ഓരോ ഭാര്യമാർ ചെല്ലുക ചെയ്യുക. അങ്ങനെ സഫിയ റളിയല്ലാഹു തആലനെ ചെല്ലേണ്ട ആ രാത്രി സഫിയ റളിയല്ലാഹു തആലനെ പറഞ്ഞ് ആയിഷനോട് നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു. ആയിഷനോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ റസൂലുള്ളാഹിനെ ആ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ളവരുടെ ശ്രമമാണത്, വിഷമം മാറ്റാനുള്ള ശ്രമമാണ്. അപ്പൊ സഫിയ തെരഞ്ഞെടുത്ത ആരെയാണ്? ആയിഷയാണ്. ഞാൻ പറഞ്ഞ എന്തിനാണ് ഈ സംഭവം കൊണ്ടുവന്നത്? ആയിഷ റളിയല്ലാഹു തആലനെ ഇങ്ങനെ ഷോർട്ടാന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ അർത്ഥം എന്താ? അവര് തീരാ പകയുടെയും പോരിന്റെയും ആളുകളല്ല എന്ന് മനസ്സിലാക്കാനാണ്. അപ്പൊ സഫിയ ആയിഷയോട് പറഞ്ഞ് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഇന്ന് പോകണം എന്റെ ബദലായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പുറത്തുനിന്ന് വരുമ്പോഴൊക്കെ ഇവരെ മൂടുപടം ഇട്ടിട്ടല്ലേ വരിക, കാണൂല, അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഖൈമയിൽ ഇരിക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആലയാണ് വരുന്നത്. പക്ഷെ എടുത്തെത്തോളം ആയിഷ എന്ത് ചെയ്തില്ല, പിന്നെ ഈ മൂടുപടം ഉയർത്താതെയാണ് ചെന്നത്. അങ്ങനെ റസൂലുള്ള സഫിയാണെന്ന് നനച്ചിരിക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആല വന്നിട്ട് ചെയ്തിട്ടുണ്ട് ആ വായന തുറന്നിട്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫീനെയല്ലേ പ്രതീക്ഷിക്കുന്നത്, ആയിഷനെയാണ് കാണുന്നത്. അപ്പൊ സഫീയല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ദാലിക ഫദലുല്ലാഹ് യുതീഹി മൻ യശാ വല്ലാഹു ദുൽ ഫദലിൽ അദീം. ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹുവിന്റെ ഔദാര്യം അവനുദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകും. അള്ളാഹു മഹത്തായ ഔദാര്യമുള്ളവനാണ് എന്നുള്ള ആയത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ കണ്ടു പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ച്. കാരണം റസൂലുള്ള പ്രതീക്ഷിക്കുന്നത് സഫിയാണ്, പക്ഷെ വന്നത് ആരാണ്? ആയിഷ റളിയല്ലാഹു തആലയാണ്. അവര് എന്ത് ചെയ്ത് ഈ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചു. അതോടുകൂടി എന്ത് ചെയ്ത് റസൂലുള്ളാഹിന്റെ മനസ്സിന്റെ പ്രയാസം പോയി. റസൂലുള്ളാഹിക്ക് മനസ്സിലായി സഫിയ പിന്നെ എന്റെ വിഷമം നീക്കാനുള്ള ഒരു ചുവടുവെപ്പ് നടത്തിയതാണ് എന്നുള്ളത് മനസ്സിലായി. പിന്നെ സൈനബ് റളിയല്ലാഹു തആലയോട് റസൂലുള്ളാഹിക്ക് വിഷമം ഉണ്ടായിരുന്നു, മാസങ്ങൾ ആ വിഷമം നീണ്ടു നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ കാണാം പിന്നെ സൈനബ് റളിയല്ലാഹു തആല അൻഹ എന്ത് ചെയ്ത് പിന്നെ തന്റെ ഹുജറയിലാണ് അവർ താമസിക്കുന്നത് എന്നും റസൂലുള്ളാഹിനെ പ്രതീക്ഷിക്കും. പക്ഷെ റസൂലുള്ളാഹ വന്നില്ല. അങ്ങനെ പിന്നെ ഒരിക്കെ സൈനബ് എന്ത് ചെയ്ത് തീരുമാനിച്ചു, നന്ദി പിന്നെ എന്റെ പെരീക്കാണ് പോവുക, ഇവിടെ കിടക്കണ്ട, പെരീക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവരുടെ വിരിപ്പൊക്കെ അവർ മടക്കി പോകാൻ വേണ്ടി തീരുമാനിച്ചു. സൈനബ് അവരുടെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു, ഉമ്മാന്റെ അടുത്ത് പോകാൻ തീരുമാനിച്ചു, ഉമ്മാന്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെയൊക്കെ വിരിപ്പൊക്കെ മടക്കി ഒക്കെ കെട്ടി റെഡിയായി നിൽക്കുമ്പോഴാണ് ഹദീസിൽ കാണാം ഒരു നിഴൽ ഇങ്ങനെ വരുന്നത് കണ്ടതാണ്. സഫിയത്ത് നിഴലിങ്ങനെ വരുന്നത് കണ്ട് അപ്പൊ സൈനബ് ആ നേലാട്ടം കണ്ടിട്ട് നോക്കുമ്പോ റസൂലുള്ളാഹിയാണ് വരുന്നത്. അപ്പൊ വേഗം വിരിപ്പൊക്കെ റെഡിയാക്കിയിട്ട് എന്ത് ചെയ്ത്, അറിയാത്ത മാതിരി ഒന്നും ഒരുങ്ങാത്ത മാതിരി സൈനബ് റളിയല്ലാഹു തആല തന്നെ നിന്നു എന്ന്. പിന്നെ അതോടുകൂടി പിന്നെ ആ പ്രശ്നം തീർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ട് എന്നുള്ള വിഷയം സ്ഥിരീകരിക്കുമ്പോൾ ഈ സംഭവം പിന്നെ ചരിത്രകാരന്മാർ കൊടുക്കാറുണ്ട്. ഏതായാലും ഇവിടെ നമ്മളുടെ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പിന്നെ ഈ നിസ്സാരപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ ഗൗരവപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇസ്ലാമിൽ. നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ എങ്ങനെ കാണിച്ചിട്ടുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ റസൂലുള്ള പറയാണ് അത് സഫിയത്ത് ഹാക്കതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ. ആ വർത്തമാനം അത് കടലിൽ കലക്കിയാൽ കടലിൽ വിശലിപ്തമാകും എന്നാണ് ആയിഷ റളിയല്ലാഹു തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതേപോലെ തന്നെ ഒരിക്കൽ ഒരു പെണ്ണ് വന്ന്, ആ പെണ്ണിന്റെ പേര് ജുദാമ എന്നാണ്, ജുദാമ എന്നാണ് അവരുടെ പേര്. ആ ജുദാമ വന്നപ്പോ റസൂൽ ഇസ്ലാസ്ലമ തങ്ങളുടെ അടുക്കൽ ആയിഷമ്മണ്ട്, ആയിഷ റളിയല്ലാഹു തആല ഉണ്ട്. ഇതൊരു വയസ്സായ സ്ത്രീയാണ് ജുദാമ. അത് വന്നപ്പോ റസൂൽ ഇസ്ലാസ്ലമ തങ്ങൾ ഭയങ്കര ഹൃദ്യമായിട്ട് അതിനെ സ്വീകരിച്ച്, വരെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സ്വീകരിച്ചു, വയസ്സായ അമ്മയാണ് സ്വീകരിച്ച്. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല എന്നോട് അതിന് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഭക്ഷണം കൊണ്ടുവന്നപ്പോ മാംസം ഉണ്ടായി, മാംസം ഉണ്ട്. അപ്പൊ റസൂൽ ഇസ്ലാസ്ലമ തങ്ങൾ ആ മാംസം പിച്ചിട്ട് ഇമ്മാക്കെടുത്തു കൊടുക്കുകയാണ്, മനസ്സിലായില്ലേ. അപ്പോ പേര് പിന്നെ ചോദിച്ചപ്പോ പേര് ഞാൻ പിന്നെ ഞാൻ ജുദാമയാണ് പറഞ്ഞാണ് വന്നത്. ജുദാമ എന്ന് പറഞ്ഞാൽ നല്ലൊരു പേരല്ല, നല്ലൊരു അർത്ഥമല്ല അതിനുള്ളത്. അപ്പൊ റസൂൽ പറഞ്ഞു നിങ്ങൾ ജുദാമയല്ല, പേര് ഹസാന എന്ന് മാറ്റിയിട്ട്, പേര് ഹസാന എന്ന് മാറ്റിയിട്ട്. ഹസാന എന്ന് പറഞ്ഞാല് പിന്നെ ഹസാൻ, ഹസാന ആ പേരിട്ട് ഹസാന എന്ന് മാറ്റിയിട്ട്. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി മുതൽ ജുദാമയല്ല, ഇനി നിങ്ങൾ ഹസാനയാണ് എന്ന് പറഞ്ഞ്. എന്നിട്ട് മാത്രല്ല നല്ല രീതിയിൽ സൽക്കരിച്ച് റസൂൽ അങ്ങനെ മാംസം പിച്ചിട്ടാ മാക്ക് കൊടുക്കാണ്, എന്നിട്ട് അതിനെ തീറ്റിക്കാണ്. മാത്രല്ല റസൂൽ ചോദിക്കാണ് കൈഫത്തീക്കും ബാധന, എന്താണ് നിങ്ങളുടെ അവസ്ഥ, ഞങ്ങൾ വിട്ടുപിരിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിക്കാണ്. അപ്പൊ ആയിഷമ്മക്ക് മഹാ അത്ഭുതമാണ്. ആയിഷമ്മാർന്ന് എത്തങ്ങൾ റസൂലേ ഒരാൾ വന്നാലും ഇങ്ങനെ ചെയ്യാറില്ലല്ലോ, എന്തിനാണ് ഇവരെ ഇങ്ങനെ വർത്തമാനം പറയുന്നത് ചെയ്യണെന്നൊക്കെ ആയിഷമ്മ ചോദിച്ചു. അപ്പൊ റസൂൽ ഇസ്ലാസ്ലമ തങ്ങൾ പറഞ്ഞ് ആയിഷ ഈ മഹദി ഞാനും ഖദീജയും ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ അയൽവാസിനിയായിരുന്നു, അവർ ഞങ്ങളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഇത് മദീനയിൽ വെച്ചാണ് നടക്കുന്നത്, ഇവര് പണ്ട് മക്കത്തായിരുന്നു. അപ്പോ മക്കത്ത് ഞാനും ഖദീജയും ഖദീജ റളിയല്ലാഹു തആലനേയും ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങളെ സന്ദർശിക്കുന്ന ഞങ്ങളുടെ അയൽവാസിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ഖദീജയെ അനുസ്മരിച്ചു, ഖദീജയെ അനുസ്മരിച്ചു. ഖദീജയെ അനുസ്മരിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ ശബ്ദം മാറി, കണ്ണ് നനഞ്ഞ് റസൂൽ ഇസ്ലാസ്ലമ തങ്ങൾ സംസാരിച്ചപ്പോ അത് ആയിഷക്ക് അത് വിഷയമായി. അതുവരെ മാഫി മുഷ്കിൽ, പക്ഷെ അവിടെ ആയിഷ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു റസൂലെ അജൂസ് മിൻ അജായിസ് ഖുറൈഷ്, ഒരു ഖുറൈഷി കിളവി, പിന്നെ ഹംറ ഔഷി ദഖൈൻ, മോണയൊക്കെ ചുവന്ന കിളവിയായ ഒരു സ്ത്രീ, അവർക്ക് മരിച്ചുപോയി, ഇനി നിങ്ങളെന്തിനാണ് അവരെങ്ങനെ ഓർക്കുന്നത് എന്ന് പറഞ്ഞത് ചെയ്ത് പിന്നെ റസൂൽ ഇസ്ലാസ്ലമ തങ്ങളോട് സംസാരിച്ചു. അപ്പൊ റസൂൽ ഇസ്ലാസ്ലമ തങ്ങൾ ഭയങ്കര വികാരഭരിതനായി. നബിസ്ലാസ്ലമ തങ്ങൾ കുറെ ഖദീജ റളിയല്ലാഹു തആലയുടെ ഗുണഗണങ്ങൾ എണ്ണിയിട്ട് അവിടെ ആയിഷ റളിയല്ലാഹു തആലയെ അവിടെ ഗുണദോഷിക്കണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ പിന്നെ ആ പ്രയോഗം ആയിഷ റളിയല്ലാഹു തആലന ഖദീജയുടെ വിഷയത്തിൽ നടത്തിയത്, അവര് ഖുറൈഷി കിളവി ആയിരുന്നില്ല, അവരുടെ മോണ ചുവന്ന ഒരു വയസ്സത്തി ആയിരുന്നില്ല, എപ്പോഴും നിങ്ങൾ അവരെ ഓർക്കണം എന്ന് വെച്ചിട്ട് ആ സംസാരം ആയിഷയിൽ നിന്നുണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിച്ചില്ല. പ്രത്യേക റസൂലുള്ള അവരുടെ ഖദീജ റളിയല്ലാഹുവിന്റെ ഗുണഗണങ്ങളും മഹത്വങ്ങളും എണ്ണിയിട്ട് ആയിഷ റളിയല്ലാഹു തആലനെ അവിടെ ശരിക്ക് ഗുണദോഷിക്കേണ്ടായി എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ വേറെ സമാനമായിട്ടുള്ള സംഭവങ്ങളും കാണാൻ സാധിക്കും. പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ നിസ്സാരപ്പെടുത്തുക, നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം സമ്മതിക്കുന്ന ഒരു വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അത് വളരെ ഗൗരവത്തിലാണ് പിന്നെ കണക്കിലെടുത്തിട്ടുള്ളത്. അതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കരുത് എന്നാണ്. ഇവിടെ നിങ്ങളെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം ആക്ഷേപിക്കരുത് എന്നാണ്. പരസ്പരം എന്ന് പ്രയോഗിക്കുന്നതിന് പകരം അംഫുസക്കുന്ന പറഞ്ഞത് സ്വന്തത്തെ ആക്ഷേപിക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്, അൽ മുസ്ലിം അഹുൽ മുസ്ലിം. അപ്പൊ പിന്നെ മുസ്ലിമീങ്ങൾ ഒരൊറ്റ ശരീരം കണക്കെയാണ്, ഒറ്റ ശരീരം കണക്കെയാണ്. അപ്പോ ഒറ്റ ശരീരം കണക്കിയാകുമ്പോ ഒരാൾ മറ്റൊരാളെ ആക്ഷേപിക്കുന്നത് സ്വന്തത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യം. അപ്പൊ ആ മനസ്സിലാക്കാനാണ് ഈ പ്രയോഗം. വലാ തൽമിസു അംഫുസക്കും, പിന്നെ വലാ തനാബസു ബിൽ അൽഖാബ്. ഇൻഷാല്ലാ ഈ വലാ തനാബസു ബിൽ അൽഖാബ് അതും ഒരു ഇതേപോലെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഇൻഷാല്ലാ. എന്താണ് ഈ അൽഖാബുകൾ? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതില് മൂന്നാമത് ഇവിടെ വലാ തൽമീസു അൻഫുസക്കും, നിങ്ങൾ കുത്തി സംസാരിക്കരുത്, ആക്ഷേപിച്ച് സംസാരിക്കരുത്. എന്താ ഈ കുത്തി സംസാരിക്കുക എന്ന് പറഞ്ഞാല്? എന്താ കുത്തി സംസാര? വ്യക്തികളെ ആക്ഷേപിച്ച് സംസാരിക്കലാണ്. അബൂദർ റളിയല്ലാഹു തആല ഒരിക്കൽ ബിലാലിനോട് പറഞ്ഞില്ലേ യബ്ന സൗദ എന്ന് പറഞ്ഞു. എന്താ യബ്ന സൗദ എന്ന് പറഞ്ഞാ? കറുത്ത പെണ്ണിന്റെ മകനെ എന്നാണ്. ബിലാൽ റളിയല്ലാഹു തആല അടിമയായിരുന്നു, കറുത്ത അടിമയായിരുന്നു. അദ്ദേഹത്തിന് ഉമ്മ ഹുമാമ, ഹുമാമ എന്നാണ് അദ്ദേഹത്തിന് ഉമ്മാന്റെ പേര്. അവരും ഒരു കറുത്ത സ്ത്രീ ആയിരുന്നു. അപ്പൊ യബ്ന സൗദ എന്ന് പറഞ്ഞ അബൂദർ, അത് ശരിക്കും അദ്ദേഹത്തിന് ബിലാലിന്റെ മനസ്സിൽ ശരിക്കും മുറിവ് തീർത്ത് അദ്ദേഹം റസൂലിന്റെ അടുക്കലേക്ക് ഓടി പോയിട്ട് പറഞ്ഞു, ഇന്നെ ബിലാൽ ഇങ്ങനെ അല്ല, അബൂദർ എന്നെ ഇബ്നു സൗദ എന്ന് പറഞ്ഞിരിക്കുന്നു, കറുത്ത പെണ്ണിന്റെ മകനെ എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദറിനെ വിളിച്ചിട്ട് കണക്കിന് പറഞ്ഞു, അബൂദറിനോട് പറഞ്ഞു, ആ അയ്യർ തഹുബി ഉമ്മിഹി, അദ്ദേഹത്തെ നിങ്ങൾ ഉമ്മന്റെ പേര് പറഞ്ഞിട്ട് ആക്ഷേപിച്ചോ, ഇന്ന കമ്രു ഉൻഫീക ജാഹിലിയ, ജാഹിലിയത്തിന്റെ ദുഷിച്ച സ്വഭാവം നിങ്ങൾ ഇനിയും ഉള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ എന്ന് അബൂദറിനോട് പറഞ്ഞു. അങ്ങനെ അബൂദറിലെ അത് കേട്ടപ്പോ അദ്ദേഹം പറയുന്നത്, റസൂലുള്ള ഒരു വാളെടുത്തിട്ട് എന്റെ തല ഛേദിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു എനിക്കത് റസൂലുള്ള പറയുന്നതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹം നിലത്ത് വീണ്. അങ്ങനെ ബിലാലിനോട് പറഞ്ഞ്, നിങ്ങൾ കാല് എന്റെ മുഖത്ത് ചവിട്ടാൻ പറഞ്ഞു, എന്നോട് പ്രതിക്രിയ ചെയ്യാൻ പറഞ്ഞു. അപ്പോ പിന്നെ ബിലാൽ റസൂലുള്ളാഹി തആല അദ്ദേഹത്തെ മാപ്പ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞ്, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്ത ഒരു മുഖത്ത് ഞാൻ എങ്ങനെ കാല് വെക്കും എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എടുത്ത് പിന്നെ ബിലാൽ റസൂലുള്ളാഹി തആല അദ്ദേഹത്തെ പിന്നെ ആലിംഗനം ചെയ്ത് പിന്നെ അബൂദർ റസൂലുള്ളാഹി തആലനു പിന്നെ അവസാന നാളുകളിൽ അദ്ദേഹം റബദയിലാണ് താമസിച്ചിരുന്നത്. റബദയിൽ താമസിച്ചപ്പോ അദ്ദേഹം ഒരു ഹുല്ലത്ത് ധരിക്കുന്നതാണ് ഒരു വസ്ത്രം. അതേ വസ്ത്രം അദ്ദേഹത്തിന്റെ സേവകനും അടിമ ആയിട്ട് സേവകനും ഒരേ വസ്ത്രം, യജമാനനും അബൂദറിനും അടിമക്കും ഒരേ വസ്ത്രം, നല്ല വസ്ത്രം. അപ്പൊ ബിലാൽ അപ്പൊ ആളുകൾ ചോദിക്കുകയാണ്, അബൂദർ എന്താണ് ഇത്ര നല്ല വസ്ത്രത്തിൽ നിങ്ങളുടെ അടിമ മൗല? അപ്പൊ പറയാണ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പണ്ട് ഗുണദോഷിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനത്തെ ഈ പിന്നെ ചില പ്രയോഗങ്ങൾ എന്റെ അടുത്ത് നിന്ന് മോശമായി വന്നതിൽ, ഇവരോട് ഈ അടിമകളോടൊക്കെ പെരുമാറ്റത്തിൽ പ്രയോഗങ്ങൾ മോശമായപ്പോൾ റസൂലുള്ള എന്നെ ഗുണദോഷിച്ചിട്ടുണ്ട്, അതിൽ പിന്നെ ഞാൻ ഒരിക്കലും ഒരടിമയോടും ഒരു അല്പം ഒരു അനീതി അല്ലെങ്കിൽ ഒരു ആക്ഷേപോ പെരുമാറ്റം എന്നിൽ നിന്ന് ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ് എന്റെ അതേ വസ്ത്രം ഞാൻ അടിമക്കും വാങ്ങിച്ചു കൊടുക്കുന്നത്, എന്റെ അതേ ചെലവ് അദ്ദേഹത്തിനും എന്ന് അബൂദർ പറയുന്നത്. അതാണ് ഇപ്പൊ ഈ വലാ തൽമീസും ഓഫീസക്കും ഈ ആക്ഷേപിച്ച് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ചരിത്രം. ഈ തനാബസു ബിൽ അൽഖാബ്, ലഖബുകൾ കൊണ്ടുള്ള മുനാബസ, മുനാബസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടപ്പേര് വിളി, ഇരട്ടപ്പേര് വിളിച്ചിട്ടുള്ള ഈ സംസാരം, അതെങ്ങനെ ഇപ്പൊ ആളുകൾക്കൊക്കെ ഉണ്ടാകും ഇരട്ടപ്പേര്, മലയാളത്തിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും. ചില വാപ്പ മിട്ട പേരുണ്ടാവും, പിന്നെ വാപ്പിമ്മി വിളിക്കണ രോമന പേരുണ്ടാവും. ഇപ്പൊ മുഹമ്മദ് ആണ് എങ്കിൽ ഒരു മാനു ഉണ്ടാവും, അല്ലെ? മുഹമ്മദ് മാനു, മാനു മാഫി മുഷ്കിൽ, അത് സ്നേഹത്തിന്റെ വിളിയാണ്, വിളിപ്പേരാണ് അത്, പിന്നെ ഇഷ്കല്ല. അതേസമയം അങ്ങാടിയിൽ വേറൊരു പേരുണ്ടാവും, കോമൂന്നോ ഫാറൂന്നോ അമ്മായിന്നോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അല്ലേ? അഞ്ഞൂറാൻ, മാമൻ, അങ്ങനെ അങ്ങനെ കുറെ പേരുകൾ ഉണ്ടാവും. അതാണ് ഈ അൽഖാബുകൾ, ഇരട്ടപ്പേരുകൾ. ആ ഇരട്ടപ്പേരുകൾ അത് കൊണ്ടുള്ള തനാബുസ് എന്ന് പറഞ്ഞത് അന്യോന്യം, പിന്നെ ഈ ആക്ഷേപിച്ച് വിളി, ഇകഴ്ത്തി കൊണ്ടുള്ളതായ വിളി, അതാണ് ഇവിടെ പാടില്ല എന്ന് പറഞ്ഞത്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിജ്റ വന്നപ്പോ ഈ ബനു സലമ ഗോത്രം, ബനു മദീനയിലാണ്, ബനു സലമ ഗോത്രത്തിൽ അങ്ങനെ കുറെ പേരുകൾ ഉണ്ടായിരുന്നു. ഒരാൾക്ക് തന്നെ മൂന്നോ നാലോ പേരുണ്ടാവും, അതിൽ ചില പേര് മൂപ്പരെ എരപ്പാക്കാനുള്ള പേരായിരിക്കും, എരപ്പാക്കാൻ ഇകഴ്ത്താൻ വേണ്ടിയിട്ട് ഇരട്ട പേര്, പരിഹാസ പേരുകൾ. അത് വിരോധിക്കണം, വലാ തനാബസ് ബിൽ അൽഖാബ്, ഈ പരിഹാസ പേരുകൾ നിങ്ങൾ ഒഴിവാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. അപ്പൊ ഒരാൾ അയാളെ അഭിസംബോധന ചെയ്തിട്ട് അയാളെ പേര് വിളിക്കുമ്പോ പിന്നെ അത് അയാൾക്ക് പ്രയാസകരവും അരോചകവുമാണ് എങ്കിൽ ആ പേര് അയാളെ വിളിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരാൾക്കൊരു പേര് അത് അയാൾക്ക് അനിഷ്ടമാണ്, അയാൾക്കത് പ്രയാസമാണ് എങ്കിൽ ആ അത്തരം പേര് അയാളെ വിളിക്കാൻ പാടില്ല. അതാണ് ഈ അൽഖാബ്, എന്ത് പരിഹാസ പേരുകൾ, അങ്ങാടികളിലൊക്കെ ഉണ്ടാണ് പരിഹാസ പേരുകൾ. ഈ ലഖബുകൾക്ക്, ലഖബുകൾ ഉണ്ടല്ലോ, അത് പല രീതിയിലുണ്ട്. മൂന്ന് രീതിയിലാണ് ലഖബുകൾ. ഒന്ന് താരിഫിന് വേണ്ടി, മറ്റൊന്ന് തശ്രീഫിന് വേണ്ടി, മൂന്ന് തൻഖീസിന് വേണ്ടി. തൻഖീസിന് വേണ്ടി, താരിഫിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പേരുകൾ, ആ പേരുകൾ പറഞ്ഞാലേ ആളെ തിരിയുള്ളൂ. ഒരു നാട്ടിൽ കുറെ മുഹമ്മദ് ഉണ്ടാവും, കുറെ മുഹമ്മദ് പേരിലുണ്ടാവും. പക്ഷെ ഒരു മുഹമ്മദിനെ അറിയണമെങ്കിൽ ആ മുഹമ്മദിന് എന്തെങ്കിലും ഒരു ശാരീരിക പ്രത്യേകത ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആ ഷോർട്ടായ മുഹമ്മദ് അല്ലെ, അല്ലെങ്കിൽ മുഹമ്മദ് നമ്മളാ പിന്നെ പിന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകത പറഞ്ഞിട്ട് അയാളെ കുറിച്ച് പറയും, മുഹമ്മദ് എന്നായതുകൊണ്ട് പെട്ടെന്ന് പറയാൻ ഒരു പ്രയാസം. ഏതായാലും പിന്നെ അങ്ങനെ ഒരു വ്യക്തിനെ പിന്നെ അറിയാൻ വേണ്ടിയിട്ടുള്ള, അതാണ് താരിഫ്, അറിയാൻ വേണ്ടിയിട്ടുള്ളതായ പേരുകൾ. അത് പരിഹാസ പേരല്ല ലഖബിന്, അത് പരിഹാസ പേരല്ല. ഇപ്പൊ അഖ്ഫഷ്, അഖ്ഫഷ്, അസ്ല, അഹ്ദബ്, അഅമഷ്, അഖ്റഅ, ജാഹിൽ, അബൂഹിർ ദുല്യദൈൻ ഇതൊക്കെ എന്താ ഓരോരുത്തരും അറിയാനുള്ള പേരുകളാണ്. അഖ്ഫസ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ഇമാമാണ്. അഖ്ഫസ് എന്ന് പറഞ്ഞാൽ ഖുഫാസ് എന്ന് പറഞ്ഞാല് വവ്വാലിനാണ് പറയാ. ആ പേരിന്റെ ഖുഫാസിന് കിട്ടാൻ കാരണം കണ്ണിന്റെ കാഴ്ച കുറവാണ്. കാഴ്ച കുറവാണ് ഇപ്പൊ കണ്ണിന് കാഴ്ച കുറഞ്ഞ ആള് എന്നാണ് അഖ്ഫസിന്റെ അർത്ഥം. മങ്ങിയ കാഴ്ചയുള്ള ആളെന്നാണ് അഖ്ഫസിന്റെ അർത്ഥം. ഇതൊരു ഇമാമിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഹമീദ് ഇബ്നു അബ്ദുൽ മജീദ് അൽ അഖ്ഫസ് ആണ്. അബ്ദുൽ ഹമീദ് ഇബ്നു അബ്ദുൽ മജീദ് അൽ അഖ്ഫസ് അറിയപ്പെട്ട ഇമാമാണ്. അപ്പൊ അദ്ദേഹത്തെ അബ്ദുൽ ഹമീദ് എന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തെ അറിയണമെങ്കിൽ ഇമാം അൽ അഖ്ഫസ് പറഞ്ഞു എന്നാ പറയാ. ഇമാം അൽ അഖ്ഫസ് പറഞ്ഞു. അത് എന്തിനാ? അത് ഇഗൈത്താനല്ല, പിന്നെ അദ്ദേഹത്തെ അറിയാനാണ്. അതേപോലെ അൽ അസ്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന പേരാണ് അസ്ല. അസ്ല ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഒരു വ്യക്തി പറയുന്നുണ്ട്. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന സംഭവമാണ് അസ്ല എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഈ മുടി കണ്ട് കയ്യേറ്റ ഭൂമി ഉണ്ടല്ലോ, നെറ്റിയിൽ നിന്നും ആ മുടി ഇങ്ങോട്ട് പോയ ആൾക്കാണ് അസ്ല എന്ന് പറയാം. ഇവിടുന്ന് മുടി കുറച്ച് പോയ ആളുകൾക്ക് അസ്ല. കഷണ്ടി ബടിയൊക്കെ ഉണ്ട്, കഷണ്ടി ഈ മുടി കെട്ട് ബടി ഭാഗത്ത് മുടി കുറഞ്ഞ ആള്. അതേപോലെ അഹദബ്, അഹദബ് എന്ന് പറഞ്ഞാൽ എന്താ? വാസിലുൽ അഹദബ് എന്നുള്ളത് ഒരു മുഹദ്ദീസിന്റെ പേരാണ്, അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ്. അഹദബ് എന്ന് പറഞ്ഞാൽ കൂനൻ എന്നർത്ഥം. അഹദബ് എന്ന് പറഞ്ഞാൽ കൂനൻ, അർത്ഥം അതാണ്. പക്ഷെ അതൊരു ഇമാമിന്റെ പേരാണ്. ആ ഇമാമിനെ അറിയണമെങ്കിൽ എന്ത് പറയണം? അല്ല അഹദബ് എന്നാ പറയാ. അതേപോലെ ആമഷ്, ആമഷ് എന്ന് പറഞ്ഞാല് കണ്ണിന് കാഴ്ചയല്ല എന്നാ കണ്ണീർ വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, അതാണ് ആമഷ്. പക്ഷെ ഈ ആമഷ് ആരാ? സുലൈമാൻ ഇബ്നു മെഹ്റാൻ എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതനാണ്. സഹാബികളുടെ കാലശേഷം താബിഈങ്ങളുടെ യുഗത്തിൽ ജീവിച്ച പ്രമുഖനായ ഹദീസ് പണ്ഡിതനാണ് സുലൈമാൻ ഇബ്നു മെഹ്റാൻ. പക്ഷെ സുലൈമാൻ ഇബ്നു മെഹ്റാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറിയാ. പിന്നെയോ ഇമാം അൽ ആമഷ് എന്നാ പറയാ, ഇമാം അൽ ആമഷ്. അതേപോലെ അക്ര, അക്ര എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഇത് കശണ്ടി. അക്ര കശണ്ടി. ഇപ്പൊ നമ്മൾ ബനൂ തമീം ഗോത്രത്തിൽ നിന്ന് അൽ അക്ര ഇബ്നു ഹാബിസ് വന്നു എന്നാണ്. അക്ര സഹാബിയാണ്. പക്ഷെ ഈ അൽ അക്ര എന്നുള്ള പേര് പറയുമ്പോഴാണ്, അതേപോലെ തന്നെ പല ഇമാമന്മാർക്കും അൽ അക്ര എന്ന് പേരുണ്ട്. ഇമാമന്മാർക്ക് തന്നെ അക്ര എന്ന് പേരുണ്ട്. അപ്പൊ അവിടെ ഉദ്ദേശം എന്താ? കശണ്ടി എന്ന് പറഞ്ഞിട്ട്, ഇന്ന് കശണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കൊച്ചാക്കുന്ന പേരല്ല. കാരണം ഇന്ന് വലിയ സാഹിത്യകാരന്മാരെയും അതേപോലെ ശാസ്ത്രജ്ഞന്മാരൊക്കെ കശണ്ടിന്റെ ആളുകൾ എന്ന് പറയാറാണ്. അതൊരു ഊറ്റായിട്ട് പറയലാണ്. ഏതായാലും പിന്നെ ഇവിടെ പിന്നെ പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല, അവര് എന്ത് ചെയ്തിരുന്നു, ഈ അക്ര എന്നുള്ളതിനെ ഒരു മോശമായിട്ട് കണ്ടിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ പറയാണ് പിന്നെ ഇത് താരിഫിന് വേണ്ടിയാണ്, താരിഫിന് വേണ്ടിയാണ്, തൻഖീസിന് വേണ്ടിയല്ല, ഒരാളെ ഇകയ്ത്താനല്ല. അതേപോലെ ജാഹിൽ, ജാഹിൽ എന്ന് പറഞ്ഞാൽ എന്താ? ജാഹിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറച്ചു നോക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. കണ്ണിന്റെ ഈ പിന്നെ ഇതൊക്കെ പുറത്തേക്ക് ചാടിയിട്ട് തുറച്ചു നോക്കുന്ന ഒരാൾ എന്നാണ് അതിന്റെ അർത്ഥം. ഈ ജാഹിൽ അത് അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് ജാഹിദ്. ഒരു സകല കലാ വല്ലഭൻ എന്ന് പറയില്ലേ, സകല കലാ വല്ലഭൻ എന്ന് പറയാവുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഈ അമ്രുബിനു ബഹർ. ഇദ്ദേഹത്തിന്റെ പേര്, ജാഹിദിന്റെ പേര് അമ്രുബിനു ബഹറാണ്. ഹിജ്റയുടെ 255 എങ്ങാണ്ട് അല്ലെങ്കിൽ 254 എങ്ങാണ്ടാണ് ഈ ജാഹിദ് മരിക്കുന്നത്, ഹിജ്റയുടെ 200 ജാഹിൽ. അദ്ദേഹത്തിന്റെ പേര് അമ്രുബിനു ബഹറാണ്, ജാഹിൽ. അദ്ദേഹം പിന്നിങ്ങനെ ഒരു തുറച്ചു നോക്കണ, കണ്ണ് വൈരൂപ്യത്താൽ തുറച്ചു നോക്കണ ഒരു ആള് എന്ന് അതിന്റെ അർത്ഥം. പക്ഷെ ഇന്ന് അമ്രുബിനു ബഹർ എന്ന് പറഞ്ഞാൽ ആർക്കും തിരിയില്ല ആരാണ് ആള്. പക്ഷെ ജാഹിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, അറിയപ്പെട്ട കുറെ ഗ്രന്ഥങ്ങൾ രചനകളുള്ള ഒരു മനുഷ്യനാണ് ജാഹിൽ. അദ്ദേഹം ഒരു സകല കലാ വല്ലഭനാണ്. പക്ഷെ അദ്ദേഹം തികഞ്ഞ ഒരു വിരൂപനായിരുന്നു, ഒരു വിരൂപനായിരുന്നു ജാഹിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ എഴുതിയ കുറെ തമാശകളുണ്ട്, അദ്ദേഹം തന്നെ എഴുതിയ കുറെ തമാശകളുണ്ട്. അതിൽ പെട്ടൊന്നാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ആകെ തോറ്റത് ഒരു പെണ്ണിന്റെ മുന്നിലാണ്. കാരണം ഇദ്ദേഹം ഭയങ്കര ബുദ്ധിരാക്ഷസനാണ്. ബുദ്ധിരാക്ഷസൻ എന്ന് പറഞ്ഞാൽ അതാ ആ അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. ഞാനൊരു പെണ്ണിന്റെ മുന്നിലാണ് തോറ്റത്. അപ്പൊ എന്താന്ന് വെച്ച് പറഞ്ഞ്, ഒരു പെണ്ണ് ഞാനൊരു വഴി ഇങ്ങനെ പോകുമ്പോൾ പെണ്ണിന്റെ പിന്നാലെ എങ്ങനെ വന്ന്, അങ്ങനെ ഈ രൂപങ്ങൾ കൊത്തണ ആളുടെ, രൂപങ്ങൾ കൊത്തി ഉണ്ടാക്കണ, പ്രതിമകൾ കൊത്തണ, രൂപങ്ങൾ ഒരു ശില്പങ്ങൾ കൊത്തുന്ന ഒരാളുടെ അടുത്തെത്തിയപ്പോ ആ പെണ്ണ് എന്നെ ചൂണ്ടിയിട്ട് പറഞ്ഞത് ഇതേപോലെ എന്ന് പറഞ്ഞ് അവളാണ് പോയി. എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഓള് പോയി. ഞാൻ എന്തേക്കിപ്പോ ഈ പെണ്ണ് എന്നെ ചൂണ്ടിക്കാണിച്ചു പോയത് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? പിന്നെ ഞാൻ ഈ ശില്പങ്ങൾ കൊത്തുന്ന ആളോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് അവൾ എന്നെ ചൂണ്ടിയത്? അപ്പോ അയാൾ പറയാണ്, അവൾക്ക് ഞാൻ പിശാചിന്റെ രൂപം കൊത്തണം, ഷെയ്ത്താന്റെ രൂപം കൊത്തണം. അപ്പോ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഷെയ്ത്താനെ കണ്ടിട്ടില്ല, പിശാചിനെ കണ്ടിട്ടില്ല. അപ്പൊ ഒരു മോഡൽ കാണിച്ചു തരാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് കൊത്തിക്കോളാം എന്നപ്പോ അവള് നിന്നെ കൊണ്ടുവന്ന് കാണിച്ചെന്നാണ് എന്ന് പറഞ്ഞു. ജാഹിൽ, ജാഹിൽ അയാളുടെ ചരിത്രത്തിൽ അങ്ങനെ കുറെ അയാൾ തന്നെ രേഖപ്പെടുത്തിയ കുറെ വിഷയങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ കുറെ ഉണ്ട്. അദ്ദേഹത്തിന് ബുഖല എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, കിതാബുൽ ബുഖല. ബുഖല എന്നാണ് എന്താ, പിശുക്കന്മാർന്നാണ്. നല്ല ഹൃദ്യമായ സംഭവങ്ങളുടെ ഒരു സമാഹാരമാണ് കിതാബുൽ ബുഖല. വേറെയും അദ്ദേഹത്തിന്റെ രചനകൾ കാണാൻ സാധിക്കും. ഏതായാലും അയാൾ അങ്ങനത്തെ ഒരു പിന്നെ ആളായിരുന്നു. ഒരിക്കൽ ഒരു വളരെ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ട ചരിത്രം കാണാം. അപ്പോ പിന്നെ വളരെ സുന്ദരിയായ ഒരു പെണ്ണാണ് വെളുത്ത്, സുന്ദരിയായ ഒരു പെണ്ണ്. അപ്പൊ ആ പെണ്ണിന്റെ കവിളിൽ ഒരു കാക്കാപ്പുള്ളിയുണ്ട്, കറുത്ത പുള്ളിയുണ്ടല്ലേ, കാക്കാപ്പുള്ളിയുണ്ട്. അപ്പോ ഇയാള് അതിനെ കണ്ടപ്പോ ആ കന്തം വിട്ട്. അപ്പോൾ അവളോട് ചോദിച്ചു, മസ് മുക്കി, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ബക്ക എന്ന് പറഞ്ഞു. എന്റെ പേര് ബക്ക, ബക്ക എന്ന മക്കന്റെ പേരാണ്. അപ്പൊ ഈ ചങ്ങായി, അള്ളാഹുമ്മ വഫഖിനി അസൂറ ബക്കവാൻ ഉഖബ്ബിലൽ ഹജറൽ അസ്വദ് എന്ന് പറഞ്ഞതാണ്. അപ്പൊ അവള് പ്രതികരിച്ചതാണ്, ഇലൈക്കാന്നി അമാ സമയത്ത് കൗലഹു തആല വമ അൻതും ബിബാലിഗീഹി ഇല്ലാ ബിശഖിൽ അൻഫുസ് എന്നൊരു ആയത്ത് ഓതിയിട്ട് ആ പെണ്ണ് പ്രതികരിച്ചതാണ്. അതിപ്പോ നമ്മളൊരു വലിയ വിഷയാക്കണ്ട, അത് പിന്നെങ്ങനെ. ഏതായാലും ജാഹിൽ, നമ്മളുടെ വിഷയം എന്താ, ഇതൊക്കെ എന്താ, അഖ്ഫഷി, അസ്ലഅ, അഹദബ്, ആമഷി, അഖ്ര, ജാഹിൽ, ഇങ്ങനെ കുറേ പേരുകളുണ്ട്. ഇതൊക്കെ അർത്ഥം നോക്കിയിട്ടുണ്ടെങ്കിൽ അല്പം എന്താണ്, ഒരു പിന്നെ ഇകയ്ത്തുന്ന അർത്ഥമാണുള്ളത്. പക്ഷെ ഇതൊന്നും എന്തല്ല, ഇകയ്ത്തി പറയാനുള്ളത്, ഇതൊക്കെ താരീഫിന് വേണ്ടിയാണ്. താരീഫിന് വേണ്ടിയിട്ട് ലഖബുകൾ പറയുന്നതിൽ പ്രശ്നമല്ല. കേവലം താരീഫ് മാത്രമാണെങ്കിൽ അതിൽ ഇഷ്കാലില്ല, താരീഫിന് വേണ്ടി പറയാവുന്നതാണ്. പക്ഷേ തൻഖീസ്, തൻഖീസ് എന്നാണ് എന്താ, ആ ഒരാളെ താഴ്ത്തി കെട്ടാൻ, താഴ്ത്തി കെട്ടാനാണ് ലഖബുകൾ പ്രയോഗിക്കുന്നത് എങ്കിൽ അതാണ് നിഷിദ്ധം. വല തനാബസു ബിൽ അൽഖാബ്, അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ അന്യരെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിൽ കുറെ ആളുകൾ അങ്ങനെ ഇരട്ട പേര് പറയാം. കോന്തൻ, മുരുടൻ, പൊട്ടൻ, കാഫിർ, അള്ളാന്റെ ശത്രു, ഇങ്ങനെയൊക്കെ പറയില്ലേ, അതൊക്കെ പിന്നെ തൻഖീസിന് വേണ്ടിയാണ് എങ്കിൽ, തൻഖീസിന് വേണ്ടിയാണ് എങ്കിൽ അത് നിഷിദ്ധാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, വല തനാബസു ബിൽ അൽഖാബ്. തശ്രീഫിന് വേണ്ടിയിട്ട് ലഖബ് പറയും, തശ്രീഫിന് വേണ്ടി. എന്തിനും ഒരാളെ അയാൾക്ക് സ്ഥാനം നൽകാൻ വേണ്ടിയിട്ട്, സ്ഥാനം നൽകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സിദ്ദീഖ്, അറ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ്, അൽ ഫാറൂഖ് ഉമർ, ദുന്നുറൈൻ ഉസ്മാൻ, അബു തുറാബ് അലി, സൈഫുള്ള ഖാലിദ്, ഖാലിദ് ഇബ്നുൽ വലീദ്, അസദുള്ള ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അതേപോലെ സയ്യിദ് ഷുഹദ, അതേപോലെ ഇങ്ങനെ കുറെ സ്ഥാനപ്പേര്, അമീനു ഹാദിയിൽ ഉമ്മ, ഇങ്ങനെ കുറെ, പിന്നെ ദാത്തു നീതാഖൈൻ, അസ്മ, ഇങ്ങനെ പിന്നെ സ്ഥാനപ്പേരുകളുണ്ട്. അതൊക്കെ തശ്രീഫിന്റെ ലഖബുകളാണ്. അതൊക്കെ അൽഹംദുലില്ലാ, അത് പിന്നെ ഓരോരുത്തർക്കുള്ള സ്ഥാനത്തിനനുസരിച്ച് അവർക്കുള്ളതാണ്. ഇതൊക്കെ താരീഫിന് വേണ്ടി. ഇപ്പൊ അബൂഹിർ, അബൂഹിർ എന്ന് റസൂലുള്ള അബൂഹുറൈറയെ വിളിച്ചിട്ടുണ്ട്. എന്താ അബൂഹിർ മാത്രം, പൂച്ചന്റെ വാപ്പാന്നാണ് മനസ്സിലായി. അവിടെ അതെന്തിനു വേണ്ടിയിട്ടാണ്, അതൊരു താരീഫിന് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ ദുലിയതൈൻ, ദുലിയതൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൈയുള്ളൂ എന്നാണ് അർത്ഥം. ദുലിയതൈൻ അതെന്താ, ദുലിയതൈൻ എല്ലാവർക്കും രണ്ട് കൈ തന്നെയല്ലേ. ദുൽഖിയദൈൻ എന്നൊരു വ്യക്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ദുഹ്റോ അസറോ നിസ്കരിച്ചപ്പോൾ രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം കിട്ടി. അപ്പൊ എല്ലാവരും നാല് റക്അത്തല്ലേ നിസ്കരിക്കണ്ടേ. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, എന്താ റസൂലിനെ രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം കിട്ടിയത്? ആർക്കും റസൂലിനോട് ചോദിക്കാൻ പേടി, കാരണം ചിലപ്പോൾ റസൂലല്ലേ, നാല് രണ്ടാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വഹി കൊടുത്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ ദുല്യതൈൻ സമ്മതിച്ചില്ല, ദുല്യതൈൻ ചോദിച്ചു, റസൂലെ നാല് റക്അത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കിയിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല എന്നാണ്. ഞങ്ങൾ രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ടാണ് സലാം കിട്ടിയിട്ടുള്ളത്. അപ്പൊ റസൂൽ പറയണി, ഈ ദുല്യതയും പറയുന്നത് ശരിയാണെന്ന് മറ്റുള്ളവരോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഓക്കെ അത് പറയുന്നത് ശരിയാണ്. അപ്പൊ വേഗം വന്ന് റസൂല രണ്ടര കാലത്ത് കൂടി നിസ്കരിച്ചിട്ട് പിന്നെ സേവിന്റെ സുജൂദ് ചെയ്ത് സലാം കിട്ടി, സേവിന്റെ സുജൂദ് ചെയ്ത് തുടങ്ങിയ വിഷയങ്ങൾ. ഏതായാലും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, താരീഫിന് വേണ്ടിയാണ് പറഞ്ഞു വരുന്നത്. ഈ ഇതിലൊരു അടിസ്ഥാനം മനസ്സിലാക്കേണ്ടത്, ലഖബുകളുണ്ട്, ലഖബുകൾ, അതാണ് സ്ഥാനപ്പേരുകൾ, വിളിപ്പേരുകൾ. ഈ സ്ഥാനപ്പേരുകളും വിളിപ്പേരുകളും താരീഫിന് വേണ്ടിയാണ് എങ്കിൽ ദീനിൽ അനുവദനീയാണ്. തശ്രീഫിനാണ് എങ്കിൽ അത് അത് അനുവദനീയമാണ്, മാത്രമല്ല അത് പ്രശംസനീയമാണ്. തൻഖീസിന് വേണ്ടിയാണ് എങ്കിൽ അത് നിഷിദ്ധമാണ്, അത് നിഷിദ്ധമാണ്. അതൊരിക്കലും ഇസ്ലാമിൽ സമ്മതിക്കാത്ത വിഷയവും നിഷിദ്ധവുമാണ്. അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു ബി ഇസൽ ഇസ്മുൽ ഫുസൂഖും ബാദൽ ഈമാൻ, വിശ്വാസം ഇസ്ലാം ഈമാൻ സ്വീകരിച്ചതിന് ശേഷം ഫുസൂഖ്, അത് വളരെ മോശമായി, റഹ്മക്കല്ല, വളരെ മോശമായിരിക്കുന്നു, മോശമായ പേര് വളരെ മോശമായിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയും, വമൻ ലം യതു, അങ്ങനത്തെ പേരുകളൊക്കെ വിളിച്ചിട്ട് വല്ലവരും കുറ്റം ചെയ്തിട്ട് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ ഫഉലായിക ഹുമുൽ ളാലിമൂൻ, അവരാകുന്നു അക്രമികൾ, അവരാകുന്നു അക്രമികൾ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താ, ളാലിമൂൻ എന്നാണ്, അക്രമികൾ എന്നാണ് പറഞ്ഞത് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മാത്രമല്ല ആ പേര് തന്നെ ഇതാണ് ഫുസൂഖ് എന്നാ പറഞ്ഞത്. ഫുസൂഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് തെറിച്ച, സത്യത്തിൽ നിന്ന് ഹക്കിൽ നിന്ന് തെറിച്ച നാമകരണാണ് എന്നുള്ളതാണ്. അപ്പൊ അതാണ് അതില് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഇനി ഇൻഷാല്ലാ നമുക്ക് ഗീബത്തായി ബന്ധപ്പെട്ട്, ചീത്ത വിചാരമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങൾ ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.